தேவனுடைய நாமம் தரிப்பிக்கப்பட்ட பிள்ளைகளோடு கூட இருக்கிற இந்த பாக்கியத்திற்கு தேவனுக்கு நான் நன்றி செலுத்துகிறேன்.
தெய்வத்தின் நாமம் அறிஞ்ச தெய்வ மக்களோடொப்பம் ஆயிருக்கிவான் எனக்கு லபிச்ச அவசரத்தினாய்ட்டு ஞான் தெய்வத்தின் நன்றி பறையேன்.
இந்த கான்ஃபரன்ஸ்லயும் கலந்து கொள்வதற்கு கிடைக்க பாக்கியத்திற்காய் நான் ஆண்டவருக்கு நன்றி செலுத்துகிறேன்.
ஈ கான்ஃபரன்ஸில் பங்கெடுக்குவானாய்ட்டு எனக்கு லபிச்ச பாக்கியத்தினாயும் ஞான் தெய்வத்தின் நன்றி பறையேன்.
நாம் இந்த கான்ஃபரன்ஸினுடைய தீமாக முடிவு பரியந்தம் நிலைத்திருக்கிறவனே அப்படிங்கறதை நாம் தியானித்துக் கொண்டிருக்கிறோம்.
ஈ கான்ஃபரன்ஸின் தீமாய் முக்கிய சிந்தா விஷயமாய் அவசானத்தோளம் சகிச்சு நிற்கிறவன் ரட்சிக்கப்படும் என்னுள்ள காரியத்தை குறிச்சான நாம் சிந்திக்கணும்.
மத்தேயு 24 அதிகாரத்தில் நாம் இப்படி வாசிக்கிறோம்.
மத்தேயு 24 அத்தியாயத்தில் நாம் இப்பிரகாரம் வாசிக்கின்றோம்.
இயேசு கிறிஸ்துவினுடைய வருகைக்கும் உலகத்தினுடைய முடிவுக்கும் அடையாளம் என்ன என்று சீஷர்கள் கேட்டபொழுது ஆண்டவர் சில காரியங்களை சொன்னார்.
இயேசு கிறிஸ்துவின் மடங்கி வரவினும் லோகாவசானத்தின் லட்சணங்கள் எந்தொக்கையான அடையாளங்கள் எந்தொக்கையான என்று சோதிச்சப்போ அதன் மறுபடியாயிட்டான் இயேசு கிறிஸ்து சில காரியங்கள் பண்ணது.
அங்கே நாம் 10 வசனத்தில் இப்படி நாம் வாசிக்கிறோம், அநேகர் இடர்ல் அடைந்து ஒருவரு ஒருவர் காட்டிக் கொடுத்து ஒருவரை ஒருவர் பகைப்பார்கள் என்று வாசிக்கிறோம்.
அப்படி நாம் வாசிக்கின்றது பலரும் இடறி அந்யோன்யம் ஏல்பிச்சு கொடுக்கையும் அந்யோன்யம் பகைக்கையும் செய்யும்.
அநேகருடைய அன்பு தணிந்து போகும் அக்கிரமம் மிகுதியினால் என்று வாசிக்கிறோம்.
12 வாக்கியத்தில் வாசிக்கின்றது அக்கிரமம் பெருகுவது கொண்டு அநேகருடைய சிநேகம் தணுத்து போகும்.
முடிவுரியந்தம் நிலைநிற்பவன் ரட்சிக்கப்படுவான் என்று வாசிக்கிறோம்.
என்னால் அவசானத்தோளம் சகிச்சு நிற்கிறவன் ரட்சிக்கப்படும்.
நாம் அங்கே கடைசி நாட்களில் இப்பொழுது நாம் காண்கிறதான ஒரு காரியமும் கூட அநேகர் இடல் அடைகிறதான ஒரு காரியம்.
ஈ அவசான நாள்களில் நாம் கண்டுகொண்டிருக்கின்ற ஒரு காரியமான அநேகர் அவருடைய சிநேகம் தணுத்து போகுது, அநேகர் இடறி போகுது.
அப்போஸ்தலனாகிய பவுல் தன்னுடைய திமோத்திக்கு தன்னுடைய முதல் நிருபத்தில் சொல்லும் பொழுது 4:1 இப்படி நாம் வாசிக்கிறோம், அநேகர் விசுவாசத்தை விட்டு விழுந்து போவார்கள் என்று வாசிக்கிறோம்.
அப்போஸ்தலனாகிய பவுலோஸ் திமோத்தியோசின் எழுதும்போ 4:1 வாக்கியத்தில் அநேகருடைய சிநேகம் அவரை தணுத்து போகும் என்று அதேகம் திமோத்தியோசின் எழுதுனுண்டு.
மனசாட்சியில் சூடுண்டு பொய்யருடைய மாயத்தினாலே விழுந்து போவார்கள் என்று வாசிக்கிறோம்.
அவர் மனசாட்சியில் சூடு பிடிச்சவராய் அவர் தெட்டிப்போய் அவர் இடறிப்போகும் என்று நம்ம வாசிக்கணும்.
அப்போஸ்தலனாகிய பவுல் மாத்திரமல்ல, யோவான் தன்னுடைய நிருபத்தில் இப்படி நாம் வாசிக்கிறது நாம் வாசிக்கிறோம். 1 யோவான் 2
அப்போஸ்தலனாகிய பவுலோஸ் மாத்திரமல்ல, யோகனானும் தன்റെ லேகனத்தில் நம்ம 1 யோகனானில் நம்ம வாசிக்கின்ற பிரகாரம் எழுதுனோம்.
2:18-19 இப்படி நாம் வாசிக்கிறோம்.
2:18-19 வாக்கியங்கள் அவிடையும் நாம் இப்பிரகாரம் வாசிக்கുന്നു.
நாம் வாசிப்போம்.
குஞ்ஞுங்களே, இது அந்திய நாழிக ஆகുന്നു, எதிர்கிறிஸ்து வருന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുകയാൽ അന്തി നാഴിക ആകുന്നു എന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ.
அப்போஸ்தலனாகிய பவுல் முதல் நூற்றாண்டிலேயே யோவான் இப்படி சொல்லுகிறது நாம் வாசிக்கிறோம், அவர்கள் நம்மை விட்டு பிரிந்து போனார்கள், அவர்கள் நம்முடையவர்களாய் இருக்கவில்லை.
இப்படி ஆதிய நூற்றாண்டில் തന്നെ யோகன்னன் அப்போஸ்தலன் இங்கே പറയുന്നു, நம்முடைய இடையில் நின்று அநேகர் அவர் புறப்பட்டு அவர் நமக்குள்ளவராயிருந்தில்ல என்னான அப்படி அதேகம் പറയുന്നു.
அவர்கள் நம்முடையவர்கள் அல்ல என்பதை வெளியாகும்படிக்கே நம்மை விட்டு பிரிந்து போனார் என்று வாசிக்கிறோம்.
நமக்குள்ளவராயிருந்தில்ல என் அது அது வெளியில் அறியுதினாய்ட் அது வெளிப்படுத்த அவர் நம்ம இடையில் நின்று புறப்பட்டு போய் என்ன அதுகம் பயணம்.
அவர் நம்முடையவர்களாயிருந்தால் நிலைத்திருப்பார்கள்.
நமக்குள்ளவராயிருந்தெங்கில் அவர் நம்மோடு கூட பார்க்குமாயிருந்து என்று நம்ம வாய்க்கணும்.
நாம் இப்படி ஒரு கேள்வி கேட்போம்,
நமக்கு இங்கே ஒரு சோதியம் சோதிக்குவானாய்ட் கழியும்.
ஏன் நம்மை விட்டு பிரிந்து போக வேண்டும்?
எந்த கொண்டு நம்மை விட்டு இங்கே மாறி போகணும், பிரிஞ்சு போகணும்?
ஏன் நம்ம நிலைத்திருக்க கூடாதபடிக்கு பிரிந்து போக வேண்டும்?
எந்த கொண்டு நம்மோடு கூட பார்த்து நிலநிற்குவான் கழியாத எந்த கொண்டு பிரிஞ்சு போகணும்?
யோவான் அதுக்கு ஆன்சர் சொல்றார். 24 அதுக்கு ஆன்சர் சொல்றார்.
யோகனன் அதன் உத்தரம் 24 வாக்கியத்தில் யோகனன் தன்னை பறையுது,
ஆதி முதல் நீங்கள் கேள்விப்பட்டது உங்களில் நிலைத்திருக்க கடவுது, ஆதி முதல் நீங்கள் கேள்விப்பட்டது உங்களது நிலைத்திருந்தால் நீங்கள் நிலைத்திருப்பீர்கள்.
நீங்கள் ஆதி முதல் கேட்டது நீங்களில் வசிக்கட்டே. ஆதி முதல் கேட்டது நீங்களில் வசிக்கணும் எங்கு நீங்கள் புத்திரனிலும் பிதாவிலும் வசிக்கும்.
ஆதி முதலாய் கேட்ட காரியங்களில் நிலைத்திராதபடினால் அவர்கள் நம்மை விட்டு பிரிந்து போனார்கள்.
യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ആദ്യം മുതൽ കേട്ട കാര്യങ്ങളിൽ അവർ നിലച്ചിരിക്കാത്തത് കൊണ്ടാണ് നമ്മെ വിട്ട് അവർ വിട്ടുപോയത് എന്നാണ് ഈ അപ്പോസ്തലൻ പറയുന്നത്.
അപ്പടി എന്നാൽ യോവാൻ അതേ കേൾവിയാ കിട്ടിട്ട് അവിടെ വിട്ടില്ല യോവാൻ. അപ്പൊ ആദ്യം മുതൽ കേൾവിപ്പെട്ടത് തന്നെ എന്നെ എന്നതേ അവർ ചൊല്ലുകാർ. ആദ്യം മുതൽ കേൾവിപ്പെട്ട കാര്യം തന്നെ എന്നെ.
ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറയാതെ യോഹന്നാൻ വിട്ടുകളയുകയായിരുന്നില്ല. അവിടെ അതിന്റെ ഉത്തരവും അദ്ദേഹം പറയുന്നു, ആദ്യം മുതൽ കേട്ടത് അവരിൽ വസിക്കാത്തത് കൊണ്ടാണ്.
3:11 നാം വാസിക്കണം.
3:11
നാം ഒരുവരിൽ ഒരുവർ അൻപു കൂറ വേണ്ടും എന്നതേ നിങ്ങൾ ആദ്യം മുതൽ കേൾവിപ്പെട്ട വിശേഷമായിരിക്കരുത്.
ആദ്യം മുതൽ കേട്ട കാര്യം എന്താണ്? അതിന്റെ ഉത്തരം യോഹന്നാൻ വീണ്ടും പറയുന്നു 3:11, നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു.
അൻപിലെ നിലത്തിരിക്ക കൂടാതെ കൂടിയാൽ അവർ നമ്മെ വിട്ട് പിരിന്തു പോണാർ.
അദ്ദേഹം പറയുന്നത് അവർക്ക് സ്നേഹത്തിൽ നിലച്ചിരിക്കുവാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ അവർ നമ്മെ വിട്ടു പോകുന്നു.
അതാണ് കടസികാലത്തിനുടേ അടയാളം എൻപത് ആണ്ടൂർ ചൊന്നാർ.
കർത്താവ് യേശു ക്രിസ്തുവും അന്ത്യനാളുകളുടെ ഒരു അടയാളമായിട്ട് ഈ കാര്യത്തെ കുറിച്ച് പറയുകയുണ്ടായി.
അക്രമം മിഹുതിയിനാൽ അനേകർ ഇടലടയുവാർകൾ എന്ന് വാസിക്കണം.
നമ്മൾ അവിടെ വായിച്ചത് അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും.
നാം ഇങ്ങനെ ഒരു ചില കാര്യങ്ങളെ ഞാൻ കാണിക്കാൻ വിരുമ്പുകയാണ്.
ഇവിടെ നിന്നും ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്നും നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു.
അർമ്മയാണവരിലെ നമ്മെ വിട്ട് പിരിന്തു പോണവരുടെ കുറിച്ച് കാര്യമല്ല,
നമ്മെ വിട്ട് പോയ ആളുകളെ കുറിച്ചുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്.
ഇരിക്കുന്നവർക്കാണ് വാർത്ത,
ഇവിടെ ഉള്ള ആളുകൾക്കാണ് ദൈവവചനം.
വാർത്തകളെല്ലാം ഹൃദയത്തിൽ നാം വൈത്തുകൊള്ളു.
ഇവിടെ ദൈവവചനം കേൾക്കുന്ന നാം ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നാം ഏറ്റെടുക്കേണ്ടതുണ്ട്.
യേശു ക്രിസ്തുവെ സിമിയോൻ അടയാളം കാട്ടുകിறார். പിന്നാട്களில் நிருபத்தில் பேதுரு இயேசு கிறிஸ்துவை அடையாளம் காட்டுகிறார். அந்த ரெண்டு வசனங்களை நான் காண்பிக்க விரும்புகிறேன்.
ഞാൻ നിങ്ങളോടൊപ്പം രണ്ട് വാക്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. യേശുവിനെക്കുറിച്ച്, യേശുവിന്റെ അടയാളത്തെ ശിമയോൻ, അതിനെക്കുറിച്ച് നമ്മൾ ശിമോന്റെ വാക്കുകൾ നാം വായിക്കുന്നു. അതുപോലെ പിന്നീട് പത്രോസും യേശുവിനെ കുറിച്ച് തന്റെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്നു. ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു.
നിങ്ങൾ ഏർക്കനവേ അറിഞ്ഞിരുന്നാലും ഇന്ന് വസനങ്ങളിൽ നിങ്ങൾ പാർക്കുംപടി ഞാൻ വിരുമ്പുകിറേൻ.
നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് നേരത്തെ അറിയാമായിരിക്കാം, എന്നാലും ഈ വാക്യങ്ങൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ.
1 പേതുരു 2 ഇവിടെ വാസിക്കണം. 6:7
പത്രോസ് 2:6
നാം വാസിക്കും.
നമുക്ക് വായിക്കാം. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തുവിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി തീർന്നിരിക്കുന്നു.
യേശു ക്രിസ്തു എന്നുടേ കേൾവി, എനക്കും ഉങ്ങൾക്കും യേശു ക്രിസ്തു വിളയേറപ്പെട്ട കല്ലായി ഇരിക്കാറാ, അല്ലത് യേശു ക്രിസ്തു എനക്കും ഉങ്ങൾക്കും ഇടറുകൾക്ക് ഏതുവാണ് കല്ലായി ഇരിക്കാറാ?
എനിക്കും നിങ്ങൾക്കും യേശു ക്രിസ്തു വിലയുള്ള മൂലക്കല്ലായിട്ടാണോ ഇരിക്കുന്നത്, അതോ എനിക്കും നിങ്ങൾക്കും യേശു ക്രിസ്തു ഇവിടെ നാം വായിക്കുന്ന ഒരു തടങ്ങൽ പാറയായിട്ടാണോ യേശു ക്രിസ്തു ഇരിക്കുന്നത്?
ദേവൻ തിരുച്ചബയിലെ യേശു ക്രിസ്തു എന്ന മൂളക്കല്ലെ ദേവൻ വൈത്തിരിക്കാർ. പിതാവായ ദേവൻ യേശു ക്രിസ്തുവെ മൂളക്കല്ലാതെ ദേവൻ സ്ഥാപിച്ചിരിക്കാർ.
ദൈവസഭയിൽ യേശു ക്രിസ്തുവിനെ ദൈവം മൂലക്കല്ലായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്.
അന്ത കൽ ഒന്ന് വിലയേറപ്പെട്ട കല്ലായിരിക്കണോ, അല്ലത് ഇടകൾക്ക് ഏതുവാണ് കല്ലായിരിക്കണോ?
ഈ മൂലക്കല്ല്, മൂലക്കല്ലായ യേശു ക്രിസ്തു ഒന്നുകിൽ നിങ്ങളെ സംബന്ധിച്ചോളം അത് ഏറ്റവും വിലമതിക്കപ്പെട്ട ഒരു കല്ലായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം അത് ഇടർച്ചയ്ക്ക് കാരണമായി തീരുന്ന ഒരു കല്ലായി മാറും.
അല്ലത് നാം ഇപ്പടി നാം വാസിപ്പും. സിമിയോൺ ലൂക്കാ എഴുതിന സുവിശേഷം 2,
അല്ലെങ്കിൽ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 2 ശിമയോന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം.
34 ഇവിടെ നാം വാസിക്കണം.
34
ലൂക്കാ 2:34
ലൂക്കോസ് 2:34
വാസിക്കൂ.
അവിടെ നമുക്ക് വായിക്കാം. പിന്നെ ശിമയോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയോട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു.
ആ പ്രിയമാണുള്ള ഒരു ചിലരല്ല, അനേകർ വിഴുകുന്നതിനും അനേകർ എഴുന്നേൽക്കുന്നതിനും അവർ അടയാളമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു.
ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ശിമയോൻ പറയുന്നത് കുറച്ച് ആളുകളുടെ കാര്യമല്ല, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് പലരുടെയും വീഴ്ചയ്ക്ക് പലരുടെയും എഴുന്നേൽപ്പിന്, പലരുടെയും വീഴ്ചയ്ക്ക് പലരുടെയും എഴുന്നേൽപ്പിനായിട്ടാണ് യേശു ക്രിസ്തുവിനെ വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ വായിക്കും.
ഒരു യേശു ക്രിസ്തുവെ ഒരു മനുഷ്യൻ സന്ധിക്കാനെങ്കിൽ,
യേശു ക്രിസ്തുവിനെ ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിനെ ഒരു അഭിമുഖമായിട്ട് ബന്ധപ്പെടുമ്പോൾ,
ഒന്ന് അവനുടെ വാഴ്ക്കയിൽ എഴുന്നവൻ പ്രകാശിക്കണം.
ഒന്നുകിൽ അവന്റെ ജീവിതത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്കുവാനുള്ള ഒരു മുഖാന്തരമായി തീരും.
നല്ല കല്ലണാഹർ കിട്ടും, കല്ലണാഹർ കിട്ടും. റോബർ
അവനൊരു ഒരു കള്ളനായിരിക്കാം,
ഒരു സമാരിയ സ്ത്രീ ആകട്ടും,
അല്ലെങ്കിൽ ഒരു ശമരിയ സ്ത്രീ ആയിരിക്കാം,
ആയക്കാരകളായിരിക്കട്ടും,
അല്ലെങ്കിൽ ഒരു ചുങ്കക്കാരനായിരിക്കാം,
സഖേയു ആയിരിക്കട്ടും,
അല്ലെങ്കിൽ സഖായി ആണെങ്കിലും,
പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആകട്ടും,
ഒരു വേശ്യാണെങ്കിലും,
ഇവർ യാവരും യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്നവർ എഴുന്ന് പ്രകാശിക്കപ്പെട്ടു.
ഇപ്രകാരം വ്യത്യസ്ത തുറകളിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്ന ആളുകൾ യേശു ക്രിസ്തുവിനെ കണ്ട് യേശു ക്രിസ്തുവുമായിട്ട് നേരിട്ട് ഒരു ബന്ധത്തിലേക്ക് അവർ വന്നപ്പോൾ അവർ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ കാരണമായി തീർന്നു.
അപ്പോസ്തലർ യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്നാൽ എഴുന്ന് പ്രകാശിത്താറ്.
അപ്പോസ്തലന്മാരായ ആ ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ അവർ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നു, അവർ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ കാരണമായി തീർന്നു.
മഗ്ദലീനാൽ മറിയ യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്നാൽ എഴുന്ന് പ്രകാശിത്താറ്.
മഗ്ദലീന മറിയ യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്നു, എന്നാൽ അതിനെ തുടർന്ന് അവൾ എഴുന്നേറ്റ് അവളുടെ ജീവിതം പ്രകാശപൂർണമായി തീർന്നു.
അതേ യേശു ക്രിസ്തുവിന്റെ നാട്ടിൽ അന്ന, കായ്പ, ഹെരോദ് പിലാത്തു, ജൂഡാസ് ഇവരെല്ലാവരും വിഴുന്നു പോണവർ.
എന്നാൽ അതേ കാലഘട്ടത്തിൽ തന്നെ ഹന്നാവും കയ്യഫാവും ആ പരീശന്മാരും യൂദയും ഒക്കെ വീണുപോയവരുടെ കൂട്ടത്തിലാണ്.
അപ്രിയമാണവരുടെ, യേശു ക്രിസ്തു വിഴുകുന്നതിനും എഴുന്ന് പ്രകാശിക്കുന്നതിനും അടയാളമാക നിർത്തപ്പെട്ടിരിക്കുന്നത്.
അതേ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ആളുകൾക്ക് എഴുന്നേറ്റ് പ്രകാശിക്കുവാനുള്ള ഒരു മുഖാന്തരമാണ്. യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്ന് ആളുകൾക്ക് എഴുന്നേറ്റ് പ്രകാശിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ അവര് ഇടറിപ്പോകുവാനും തള്ളിക്കളയപ്പെടുവാനുമുള്ള സാധ്യതയുമുണ്ട്.
നാം രണ്ടുപേരെയും നാം വാസിപ്പോ.
നമുക്ക് രണ്ട് ആളുകളെ കുറിച്ച് വായിക്കാം.
ഒന്ന് പേതുരുവെ നാം വാസിക്കാം.
ഒന്നാമതായി നമുക്ക് പത്രോസിനെ കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാം.
നാം യാവരും അറിയുന്ന കാര്യം എന്താണ്?
നമുക്കറിയാവുന്ന കാര്യമാണ്,
യേശു ക്രിസ്തുവിന്റെ അടുത്തിൽ അവൻ അന്ന് കല്ലിന്മേൽ വിഴുന്ന് അവൻ എഴുന്ന് പ്രകാശിത്താൻ.
ആ കല്ലിന്മേൽ യേശു ക്രിസ്തു ആകുന്ന ആ മൂല്യക്കല്ലിന്മേൽ വീണ് എഴുന്നേറ്റ് പ്രകാശിച്ച ഒരു വ്യക്തിയാണ് പത്രോസ്.
യൂദാസും അന്ന് കല്ലിൽ വിഴുന്നാൻ.
എന്നാൽ യൂദ ഇസ്കരിയോത്ത യൂദായും ആ കല്ലിന്മേൽ വീണവനാണ്.
അവൻ ഇടറുണ്ട് പോണം.
എന്നാൽ ആ കല്ലിന്മേൽ വീണ് അവൻ ഇടറിപ്പോവുകയാണ് ചെയ്തത്.
പ്രിയമാണുള്ള കടസി നാട്ടിൽ 2000 ആണ്ടുകളായി ഇന്ന കാര്യം തുടർന്നേച്ച നടന്നുകൊണ്ടുതാണ്ടിരിക്കുന്നത്.
പ്രിയമുള്ളവരെ, ഇത് അന്ത്യനാളുകളാണ്, അവസാന നാളുകളാണ്. കഴിഞ്ഞ 2000 വർഷമായിട്ട് ഈ കാര്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
യേശു ക്രിസ്തു പേതുരുവൈ കടിന്നുകൊള്ളുമ്പോഴത് പബ്ലിക്കാ വൈത്ത് എല്ലാ ശിഷ്യരും ഇരിക്കാറുള്ള പാർത്തുകൊണ്ട് പേതുരുവൈ കടിന്നുകൊണ്ടാർ.
യേശു ക്രിസ്തു വളരെ ബോധപൂർവം എല്ലാ ശിഷ്യന്മാരുടെയും മുമ്പിൽ വെച്ച് പത്രോസിനെ അവിടെ ശാസിക്കുന്നത് നമ്മൾ കാണുന്നു.
നീ ഇടറലായി ഇരിക്കാ എന്ന് ചൊന്നാർ.
നീ ഒരു ഇടർച്ചയാണ്, നീ ഇടറലിന് കാരണമാണ് എന്നാണ് അവനെ കുറിച്ച് പറഞ്ഞത്.
എന്നെ വിട്ട് അപ്പാലെ പോ സാത്താനെ സൊന്നാർ.
നീ എന്നെ വിട്ട് പോ സാത്താനെ, എന്നെ വിട്ട് പോ എന്ന് പബ്ലിക്കായിട്ട് യേശു ക്രിസ്തു പത്രോസിനോട് ശാസിച്ചു.
അന്ത കല്ല് അവർക്ക് ഇടറുക്കേതുവാണ് കല്ലാ ഇല്ലാതെ പിടിക്ക് വിശ്വാസക്കേതുവായി വിലയേറപ്പെട്ട കല്ലായിരുന്നത് അവർക്ക്.
എന്നാൽ ആ യേശു ക്രിസ്തു എന്ന മൂലക്കല്ല് മേൽ വീഴുകയും പത്രോസ് ആ സാഹചര്യത്തിൽ ഇടറിപ്പോയില്ല. അവനെ സ്വനിത്യ ജീവങ്കിലേക്ക് അവൻ എഴുന്നേറ്റ് പ്രകാശിക്കുകയാണ് ചെയ്തത്.
അതെ, യൂദാസ്ക്ക് അന്ത കല്ല് ഇടറുക്കേതുവാണ് കല്ലായിരുന്നത്.
എന്നാൽ യൂദയെ സംബന്ധിച്ചോളം ആ കല്ല് അത് അവന്റെ ജീവിതത്തിൽ ഇടർച്ചയ്ക്ക് കാരണമായി തീർന്നു.
ആ പ്രിയമാണുള്ള നമ്മെ നാം യോജിച്ചു പാർപ്പോ.
അതെ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം.
ഇത് കടസി നാട്ടിലായിരിക്കരുത്,
ഇത് അവസാന നാളുകളാണ്.
നാം നമ്മുടെ ഹൃദയത്തിൽ എതെക്കുറിത്താവും നാം ഇടൽ അടഞ്ഞിരിക്കോമാ?
നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഇടർച്ച അടഞ്ഞവരായിട്ടാണോ നാം ഇവിടെ ആയിരിക്കുന്നത്?
ആണ്ടവരെ കുറിത്തോ,
ഒരുപക്ഷെ ദൈവത്തെക്കുറിച്ച്,
തിരുച്ചബയെ കുറിത്തോ,
അല്ലെങ്കിൽ ദൈവസഭയെ കുറിച്ച്,
മൂപ്പറുകളെ കുറിത്തോ,
അല്ലെങ്കിൽ മൂപ്പന്മാരെ കുറിച്ച്,
മണിവിയെ കുറിത്തോ,
അല്ലെങ്കിൽ ഭാര്യയെ കുറിച്ച്,
പുരുഷനെ കുറിത്തോ,
അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ച്,
സഹോദര സഹോദരികളെ കുറിത്തോ,
സഭയിലെ സഹോദരന്മാരോ സഹോദരിമാരോ അവരെ കുറിച്ച്,
യാരെ കുറിച്ച് നാം കാളവേളയിൽ നാം ഇടലുള്ളവരുള്ളായിരിക്കോമാ?
അവരെ കുറിച്ച് ആരെ കുറിച്ചെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ മുറിവുമായിട്ടാണോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്?
ആ പ്രിയമാണവരുടെ, നാം ഒരുപോലും ഇടരുണ്ട് പോകാതെ പിടിക്ക് നാം വിശ്വാസിക്കേതുവായി നാം അൻപിലെ നിലത്തിരുപ്പോം.
നാം മുറിപ്പെട്ട് നാം ഇടറി പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം വിശ്വാസത്തിൽ നിലനിന്ന്, സ്നേഹത്തിൽ നിലനിന്ന് മുമ്പോട്ട് പോകണം എന്നാണ് ദൈവത്തിന്റെ താല്പര്യം.
അർപ്പമാണ് കാര്യങ്ങൾക്കെല്ലാം ജനങ്ങൾ ഇടരി പോകാറ്.
ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ആളുകൾ ഇപ്രകാരം മുറിപ്പെട്ട് പോകാറുള്ളത്.
ഒരു ബ്രദറെ ടെസ്റ്റ് വി പണക്കൂടാതെന്ന് സ്വന്ന ഗുഡ് ബൈ സുട്ട് പേര.
ഒരു സഹോദരനോട് മീറ്റിംഗിൽ, സഹോദര കുറച്ചു നാളത്തേക്ക് താങ്കൾ സാക്ഷ്യം പറയണ്ട എന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹം ഇടറി അങ്ങ് പോവുകയാണ്.
നിങ്ങൾ ടെസ്റ്റ് വി പണ്ട നേരത്തെ സുറുക്കിങ്ങൻ സ്വന്ന ഇടരി പേര.
താങ്കൾ സാക്ഷ്യം പറയുന്ന ആ സമയമുണ്ടല്ലോ, അത് അല്പം ഒന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ ഇടറിപ്പോകും.
ബാപ്റ്റിസത്തു കൊഞ്ഞ വെയിറ്റ് പണുങ്ങ അപ്പടിന്ന് സൊല്ലിട്ട് ഇവർക്ക് പിന്നാലെ വന്നവർക്ക് ബാപ്റ്റിസം കൊടുക്കണം. நான் சீனியரா இத்தனை வருஷமா உட்கார்ந்துட்டு இருக்கேன், எனக்கு பேப்டிசம் கொடுக்கல, இன்னைக்கு வந்து உங்களுக்கு பேப்டிசம் கொடுக்கறாரு. அந்த இடரிலே அவர் இன்னும் தகுதி அடையலன்னு காமிக்குது.
ஸ்நானம் எடுக்கானாய்ட்டு താൽപര്യപ്പെടുന്നു, സായാസനം എടുത്തായിട്ട് പറയുന്നു. അപ്പോ മൂപ്പന്മാരെ പറയുന്നു, സഹോദര കുറച്ച് സമയം താങ്കൾ കാത്തിരിക്കുക. കാത്തിരിക്കുന്ന സമയത്ത് അതിനുശേഷം വന്ന ഒരാൾക്ക് സ്നാനം കൊടുക്കുന്നു. ശേഷം വന്ന ഒരാൾക്ക് സ്നാനം കൊടുത്തപ്പോ, ഞാനല്ലേ നേരത്തെ വന്നത്, എനിക്കല്ലേ നേരത്തെ സ്നാനം തരേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇടറുന്നു. അപ്പോ അദ്ദേഹത്തിന് മുറി ഉണ്ടാകുമ്പോൾ തന്നെ മനസ്സിലാകുന്നു, അദ്ദേഹം സ്നാനത്തിന് ഒരുക്കിയിട്ടില്ല, അദ്ദേഹത്തിന് സ്നാനത്തിന് ഒരുക്കമായിട്ടില്ല എന്ന് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാക്കുകയാണ് അദ്ദേഹം.
മണിമാർക്ക് ചൊല്ലുകറോ
ഭാര്യമാരോട് പറയുന്നു,
നിങ്ങ വണ്ടി ഡ്രൈവ് പണ വേണ്ട, പുരുഷനടുത്തില് പുരുഷൻ ഡ്രൈവ് പോന്നിട്ടോ, നിങ്ങൾ പിന്നാലെ ഉക്കാരുങ്ങൻ സ്വർണ്ണം അവളതാ ഷേ ഗുഡ് ബൈ ഇടരി പോയിട്ടാങ്.
നിങ്ങളിങ്ങനെ സ്റ്റിയറിംഗ് വീൽ പിടിച്ച് ഇങ്ങനെ എപ്പോഴും ഡ്രൈവ് ചെയ്തുകൊണ്ട് മുൻസീറ്റിൽ ഇരിക്കാതെ കുറച്ച് പുറകിൽ തന്നെ ഇരുന്ന് സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കൈ എടുത്താട്ടെ എന്ന് പറഞ്ഞാൽ ഭാര്യമാർ ഉടനെ ഇടറി അങ്ങ് പോവുകയാണ്.
ഇന്ത ചർച്ചിങ്ങനെ വരല്ലേ,
ഞാൻ ഈ സഭയ്ക്കൊന്നും ഞാൻ വരുന്നില്ല.
എനക്കേതാ വാർത്ത പേശുറാങ്ങ,
എന്നോടായിട്ട് എന്നെ കൊത്തിയാ സംസാരിക്കുന്നത്.
ഞാൻ ഡോമിനേറ്റിംഗ് ഇവിടെ നാളെ ഇരുന്നിട്ട് ഇരിക്കേ,
ഞാന് ഈ കുടുംബത്തിൽ ഞാനല്ലേ കാര്യങ്ങളൊക്കെ നോക്കുന്നത്.
ഇന്ത ഇടത്തിൽ പോലെ നമുക്ക് ചർച്ച നിലത്തിരിക്ക മുടിയാതെ അവൻ ഗുഡ് ബൈ സുട്ട് അങ്ങ് ഇടരി പോറാങ്ങ.
ഇവിടെ ഈ ചർച്ച് പോയാ ഇങ്ങനെ എന്റെ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗ് ഒക്കെ എടുത്ത് മാറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ പോകണ്ട, നമുക്ക് ഗുഡ് ബൈ പോയേക്കാം.
ആ പ്രിയമാണുള്ളേ, ചിലർക്ക് എവ്വളോ കാര്യങ്ങൾ എന്നെ വിസാരിക്കലേ,
മറ്റു പലർക്കും മറ്റു പല പല കാര്യങ്ങളാണ്, എന്നെ കുറിച്ച് അവരാരും ഒന്ന് അന്വേഷിച്ചേ ഇല്ല.
എനക്കൊരു സഭയിൽ ഒരു ഗണം കിടയാതെ,
എനിക്ക് സഭയിൽ ഒരു മാന്യതയുമില്ല,
എനക്കൊരു മര്യാദ അല്ലേ,
എന്നെ ഒരു ആരും ഒരു എനിക്കൊരു സ്ഥാനവും തരുന്നില്ല.
ഞാൻ
രോഗിയായിരുന്നു, എന്നെ ഒന്നൊന്നും കണ്ടില്ല, എന്നെ ഒന്ന് വിസിറ്റ് ചെയ്തില്ല.
ആരാരെയോ ഗൗണിക്കാ എന്നെ ഗൗണിക്കലേ,
അവരുടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിക്കുന്നു, അവരുടെയൊക്കെ പോയി കാണുന്നു, പക്ഷെ എന്നെ ഒന്ന് വിളിക്കുന്നു പോലും ഇല്ല.
സഭയിലെ പാർഷ്യാലിറ്റി ഇരിക്കേ,
ഇവിടെ ഈ സഭയിൽ കണ്ടോ അവര് വളരെ പക്ഷപാതം കാണിക്കുന്നു
അപ്പടിന്ന് ചൊല്ലിട്ട് ഇടറി പോകാറ്.
അങ്ങനെ പറഞ്ഞ ആളുകൾ അങ്ങ് മുറിപ്പെട്ടു പോവുകയാണ്.
ഇവയിലെല്ലാം നാം എന്നെ ചൊല്ലുവോം എന്നാൽ നാഹമാനുടേ ആവി എന്ന് ചൊല്ലുവോം.
ഈ തരത്തിലുള്ള ആത്മാവിനെ ഈ തരത്തിൽ ആളുകൾ പ്രകടിപ്പിക്കുന്ന ഈ വാക്കുകളുടെ പുറകിൽ നമുക്ക് പറയാവുന്നത് അത് നയമാന്റെ ആത്മാവാണ്.
അവനോ കുഷ്ഠരോഗി.
നയമാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, നയമാൻ കുഷ്ഠരോഗിയാണ്.
അന്ത കുഷ്ഠരോഗിക്ക് എന്നാ തേവപ്പെടുത് അപ്പടിനാ ഗണം തേവപ്പെടുത്, ரொம்ப மரியாதை தேவைப்படுது, ரிசப்ஷன் தேவைப்படுகிறது. அப்படிப்பட்ட குஷ்டரோகிக்கு
ஈ குஷ்டரோகியாய நயமான் நயமான் ஆகிரம் எந்த அவனு வேண்டது, அவனை வரும்போ ஆனிச்சு அவனை சுவீகரிக்கணும், அவனு மானியத வேணும். குஷ்டம் சௌக்கியமாகினேக்காட்டில் உபரி இதுக்கையான அவன் அன்வேஷிக்கிறது.
நான் குஷ்டரோகி, எந்த குளத்துல உளுந்தாலும் சரி, எனக்கு தேவைனா சுகமாகணுங்கிறதா காரியமா இருக்கணும்.
ഞാൻ കുഷ്ഠരോഗിയാണ്, ഏത് കുളത്തിൽ പോയി ചാടിയാണെങ്കിലും മുങ്ങിയാണെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും സൗഖ്യം കിട്ടണം എന്നുള്ള കാര്യത്തിന് അല്ലാതെ അവൻ പറയുന്നത് എന്നെ ഒന്നും വന്ന് എന്നെ ഒന്ന് മതിക്കണം.
പ്രിയമാണുള്ള ഇന്ത് ആവി ഉള്ളവർക്ക് നിലത്തിരിക്ക മുടിയാതെ, മുടിവ് പറയുന്നത് നിലത്തിരിക്ക മുടിയേ മുടിയാതെ.
ഇങ്ങനെ ആത്മാവുള്ള ആളുകൾ, ഈ തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൈവസഭയിൽ അവസാനത്തോളം നിലച്ചിരിക്കുവാനായിട്ട് കഴിയുകയില്ല.
ആണ്ടവരേ, ഞാൻ പാവ കുഷ്ഠരോഗി.
ദൈവമേ, ഞാനൊരു പാവിയായ കുഷ്ഠരോഗിയാണ്,
എന്നെ ഗുണമാക്കുക ആണ്ടവരെ.
ദൈവമേ, എന്നെ എങ്ങനെയെങ്കിലും സുഖമാക്കണമേ, സൗഖ്യമാക്കണമേ.
ഇന്ത സ്പിരിറ്റ് താൻ മൊർദകായിനോട് ഇരുന്നതാണ്. എന്താ ആമാനുടെ സ്പിരിറ്റ്? ഇതേ സ്പിരിറ്റ്
താ മൊർദകായിയോടൊപ്പം ഉണ്ടായിരുന്ന ഹാമാന്റെയും ആത്മാവ് ഇതുപോലെയുള്ള ഒരു ആത്മാവായിരുന്നു.
വർഷിപ്പ് വന്ദനം പണല്ലേ, മര്യാദ ചെയ്യില്ല, ഗണപ്പെടുത്തല, അവളതാ.
എന്നെ ആളുകൾ എന്നെ വണങ്ങിയില്ല, അതാണ് അദ്ദേഹത്തിന് മുറിവുണ്ടാക്കിയത്.
അവളെന്നാ അവനക്ക് കോപം താങ്ങ മുടിയില്ല അവനക്ക്.
ഹാമാന് അവരാളുകൾ തന്നെ വണങ്ങിയില്ല എന്ന് കേട്ട ഉടനെ അദ്ദേഹത്തിന് കോപം സഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല.
പ്രിയമാണവരുള്ളേ, നമ്മ സീനിയർ ജൂനിയർ പൊസിഷൻ ഇതെല്ലാം തിരിച്ചൊപ്പിൽ ഉടമേ കിടയാതെ.
പ്രിയ സഹോദരന്മാരെ, സീനിയർ ജൂനിയർ, ഞാൻ മുമ്പേ വന്നവൻ, സ്ഥാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദൈവസഭയിൽ ഇതിന് യാതൊരു വിലയുമില്ല.
നാ ഒരു കമാൻഡർ അപ്പിങ്ങറതെല്ലാം സ്പ്രിറ്റിംഗ് അല്ലേ.
ഇവിടെ ദൈവസഭയിൽ ഞാനൊരു നേതാവാണ്, ഞാനൊരു ആർമിയുടെ കമാൻഡറാണ് എന്നൊക്കെ തരത്തിലുള്ള ഈ ആത്മാവിന് ദൈവസഭയിൽ ഇടമില്ല.
ഇന്ത് സ്പിരിറ്റ്സ് ഇരുക്കിറ വരയ്ക്കും നാം ശുദ്ധിക്കൊള്ളാതെ ശുദ്ധീകരിത്തുക്കൊള്ളാതെ വരെ നാം അൻപിലെ നിലത്തിരിക്ക മുടിയാ, ദേവനുടെ തിരിച്ചവിൽ നിലത്തിരിക്ക മുടിയാ. ഇടരുകേതുവാണ് കല്ലിൽ വിഴുന്ന് ഇടരിതാൻ പോ.
ഈ തരത്തിലുള്ള ആത്മാവിനെ നാം ശുദ്ധീകരിക്കാതെ ദൈവസഭയിൽ നാം താഴ്മയോടെ ഇരിക്കാത്തിടത്തോളം നാം ഈ കല്ലിൽ വീണ് ഇടറിപ്പോവുക തന്നെ ചെയ്യും. അവസാനത്തോളം നമുക്ക് നിലച്ച് അവസാനത്തോളം നമുക്ക് സഹിച്ചു നിൽക്കുവാനായിട്ട് കഴിയുകയില്ല.
സിദെക്കിയാണ്ട ഒരു രാജാവിനെ കുറിച്ച് നാം വാസിക്കാം.
നാം സിദെക്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്.
അത് രാജാവിനെ അടിക്കടി ഞാൻ നെനിത്തുകൊള്ളുന്നുണ്ട്.
ഞാൻ ആ രാജാവിനെ കുറിച്ച് ഇടയ്ക്കിടെ ചിന്തിക്കാറുണ്ട്.
അത് സിദെക്കിയ രാജാവിന്റെ ഒരു മനുഷ്യൻ മാത്രം താഴ്ത്തിരുന്നിരിപ്പാനാണാൽ,
ഈ സിദെക്കിയ എന്ന രാജാവ് അദ്ദേഹം തന്നെ തന്നെ ഒന്ന് താഴ്ത്തിയിരുന്നെങ്കിൽ,
സറണ്ടർ ആയിരുന്നിരിപ്പാനാണാൽ,
തൻ തന്നെ തന്നെ അർപ്പിച്ചിരുന്നെങ്കിൽ,
ബാബിലോണിന്റെ 70 ആണ്ടുകളുടെ സിറയിരിപ്പേ ഇരുന്നിരിക്കാതെ. ബൈബിളിൽ
ബാബിലോൺ 70 വർഷം അടിമത്തത്തിൽ പോയതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അത് ബാബിലോണിൽ പോയ അടിമത്തം തന്നെ ബൈബിളിൽ നമുക്ക് വായിക്കുവാനായിട്ട് ഇടയാകുമായിരുന്നില്ല.
ഒരു യൂദരുടെ സിറപ്പിടിപ്പ് അങ്ങ് ഇരുന്നിരുന്നിരിക്കാതെ,
അവിടെ യഹൂദന്മാരുടെ അടിമത്തം അവിടെ ഉണ്ടാകുമായിരുന്നില്ല.
യെരുശലേമിന്റെ അലങ്കങ്ങൾ തീക്കിരയാക്കിയിരിക്ക മാട്ടാർകൾ,
അവിടെ യെരുശലേമിന്റെ കൊട്ടാരങ്ങളൊക്കെ അവിടെ തീയിട്ട് ചുട്ടുകളയുകയില്ലായിരുന്നു.
യെരുശലേം ദേവാലയം കാക്കപ്പെട്ടിരിക്കും.
അവിടെ യെരുശലേമിലെ ആലയം അത് സൂക്ഷിക്കപ്പെടുമായിരുന്നു.
സിദെക്കിയാവിന്റെ വീട്ടാ പാതുകാക്കപ്പെട്ടിരിപ്പാർകൾ,
സിദെക്കിയാവിന്റെ കുടുംബം സൂക്ഷിക്കപ്പെടുമായിരുന്നു.
അവനെ ദീർഘദരിച്ച് ഒരേ വാർത്ത സൊന്നാർ, പോയി സറണ്ടറായി സാധാവാ ഒരു ആർഡിനറി ബ്രദറാരു അപ്പിനാർ. അവളതാണ്
സിദെക്കിയാവിനോട് പ്രവാചകൻ പറഞ്ഞത്, നീ നിന്നെ തന്നെ താഴ്ത്തി, നിന്നെ തന്നെ താഴ്ത്തി, നീ ഒരു സാധാരണ മനുഷ്യനായിട്ട് നീ പോയി അവിടെ ഇരിക്കുക, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ.
ഞാൻ ഇത്ര വർഷമായി കിങ് ആയിരുന്നിട്ടാണ്,
ഞാൻ ഇത്രയും വർഷമായി രാജാവായിരിക്കുന്നു.
ഞാൻ ഇത്ര വർഷമാണ് രാജാവായിരുന്നിട്ടേ,
ഞാൻ ഇത്ര വർഷങ്ങളായി രാജാവാണ്.
ഞാൻ പോയി എപ്പിടി ഒരു സാധാരണ ബ്രദറാബിയാണ് ഉക്കാർ മുടിയോ,
ഞാൻ എങ്ങനെ ഒരു സാധാരണ സഹോദരനായിട്ട് പോയി ഇരിക്കാനായിട്ട് കഴിയും?
യൂദരുകൾ എന്നെ പരിഹാസം പണ്ടുവാങ്ങ,
യഹൂദന്മാരൊക്കെ എന്നെ പരിഹസിക്കും.
ഞാൻ പോയി ഇപ്പൊ സാധാരണ ബ്രദറാബി ഉക്കാന്നിട്ടിരിക്കാ,
ഞാൻ ഒരു സാധാരണ സഹോദരനായി ഇരിക്കുകയോ? അസാധ്യം.
സെത്താലും സാവറേ,
മരിച്ചാ മരിക്കട്ടെ, ഞാൻ അങ്ങനെ സാധാരണക്കാരനായിട്ടൊന്നും ഇരിക്കുകയാണ്.
കുടുംബം അളിഞ്ഞാലും ശരി,
എന്റെ കുടുംബം നഷ്ടപ്പെട്ടാലും സാരമില്ല,
ദേവാലയം അളിഞ്ഞാലും ശരി,
ദേവാലയം ഇടിച്ച് അത് തറനിരപ്പാക്കിയാലും സാരമില്ല,
ബാബിലോണിന് സിറ പിടിച്ചു കൊണ്ടുപോകാലും ശരി,
അവിടെ ബാബിലോണിലേക്ക് അടിമകളാക്കി കൊണ്ടുപോയാലും സാരമില്ല,
ഞാൻ സറണ്ടർ ആകുമാട്ടെ,
ഞാൻ ഇവിടെ എന്നെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുകയില്ല.
അതാണ് സിദെക്കിയാവിന്റെ സ്പിരിറ്റ്.
അത് സിദെക്കിയാവിന്റെ ആത്മാവ് അപ്രകാരമുള്ള ആത്മാവാണ്.
ആ പ്രിയമാണവരുടെ, ഇപ്പിടിപ്പെട്ട പെരുമയോട് ഇപ്പിടിപ്പെട്ട ആവിയോട് ഇരിക്കും പക്ഷത്തിൽ നാം ദേവനുടെ തിരുച്ചവയിൽ നീണ്ട നാട്ടിൽ മുടിവ് വരെയും നാം നിലയിത്തിരിക്ക മുടിയാത്.
ഈ ഒരു നിഗളത്തിന്റെ ആത്മാവോടുകൂടെ, ഉന്നതഭാവത്തിന്റെ ആത്മാവോടുകൂടെ നമുക്ക് ദീർഘകാലം ദൈവസഭയിൽ സഹിച്ചു നിൽക്കുവാൻ, അവസാനത്തോളം നമുക്ക് ദൈവസഭയിൽ ആയിരിക്കാനായിട്ട് കഴിയുകയില്ല.
നാം 1 യോഹന്നാൻ 3 തിരുപ്പോ, 1 യോഹന്നാൻ 3
നമുക്ക് 1 യോഹന്നാൻ 3 വീണ്ടും തിരിക്കാം.
നാം അങ്ങേ 11 വാസിക്കാം. 1 യോഹന്നാൻ 3
1 യോഹന്നാൻ 3:11.
നാം ഒരുവരിൽ ഒരുവർ അൻപുകൂറ വേണ്ടും എന്നതേ നിങ്ങൾ ആദ്യം മുതൽ കേൾവിട്ട വിശേഷമായിരിക്കരുത്.
നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു.
ആ കീലണാവ പിറകു നാം അത് 12 വരുവോം. അങ്ങേ നാം 14 വാസിക്കണം.
അവിടെ അതിനെ തുടർന്ന്
14:14
വായിക്കുന്നു.
വാസിപ്പോ,
നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു.
15 വാസിക്കാം.
15 സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു.
യോവാൻ തന്നുടേ കടസികാലത്തിൽ തന്നുടേ വയോധികത്തിൽ ഒരു കാര്യത്തെ നേർത്തിയായി എഴുതുകാർ.
തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ പ്രായം ചെന്ന ഈ യോഹനാൻ അപ്പൊസ്തലൻ വളരെ വളരെ സത്യസന്ധതയോടുകൂടി ഒരു കാര്യം,
ഇന്ന് 2 ഒന്ന് 2 കാര്യങ്ങളെ ഞാൻ കാണിക്കുക വരുമ്പോഴേ,
ഈ 2 നിന്ന് 1-2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ.
സഹോദരനിടത്തിൽ അൻപു കൂറുകവൻ,
സഹോദരനെ സ്നേഹിക്കുന്നവൻ,
അവനുക്കുൾ നിത്യജീവൻ ഇരിക്കരുത്,
അവനിൽ നിത്യജീവനുണ്ട്.
മരണത്തെ വിട്ട് നീങ്കി മരണത്തെ വിട്ട് നീങ്ങിയിരിക്കാൻ
അവൻ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു.
അവന് കാക്കിനെ തീർപ്പില്ല.
അവന് അവൻ അവന് ന്യായവിധിയില്ല.
നാം യോവാൻ തന്നുടേ സുവിശേഷത്തെ എഴുതുമ്പോഴത് ഇപ്പൊ എന്തോ ഒരു വാർത്തയെ சொன்னார். 5:24
യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ ഇങ്ങനെ 5:23 വാക്യത്തിൽ ഇപ്രകാരം എഴുതുന്നുണ്ട്.
യോഹന്നാൻ 5:24
യോഹന്നാൻ 5:24 അത് ഇപ്രകാരമാണ്.
വിശ്വാസിക്കുന്നവനുക്ക് നിത്യജീവനുണ്ട്.
വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്.
അവൻ മരണത്തെ വിട്ട് നീങ്ങിയിരിക്കാൻ
അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു.
അവന് കാക്കിനെ തീർപ്പില്ല.
അവന് ന്യായവിധിയിൽ ആകാതെ അവൻ ന്യായവിധിയില്ല എന്ന് നമ്മളിവിടെ വായിക്കുന്നു.
പ്രിയമാണുള്ള രണ്ട് വസനം നമുക്ക് കണ്ണുകൾക്ക് മുൻപാകെ രണ്ട് വസനം എടുക്കരുത്.
ഇവിടെ ഇതാ നമ്മുടെ കണ്ണുകൾക്ക് മുൻപിൽ രണ്ട് വാക്യങ്ങളുണ്ട്.
ഇങ്ങനെ വാസിക്കോ യോഹന്നാൻ 5:24
ഇവിടെ യോഹന്നാൻ 5:24 നാം വായിക്കുന്നു.
വിശ്വാസിക്കുന്നവനുക്ക് നിത്യജീവനുണ്ട്.
എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്.
അവന് കാക്കിനെ തീർപ്പില്ല.
അവന് ന്യായവിധിയില്ല.
മരണത്തെ വിട്ട് നീങ്ങി ജീവനുക്ക് ഉൾപ്പെട്ടിരിക്കണം.
അവൻ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു.
ഓക്കെ, 1 യോഹന്നാൻ 3:14
1 യോഹന്നാൻ 3:14 നാം എന്താണ് വായിച്ചത്?
അൻപുള്ളവനുക്ക് നിത്യജീവനുണ്ട്.
സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്നറിയാമെന്ന് അവിടെ വായിക്കുന്നു.
അവന് കാക്കിനെ തീർപ്പില്ല.
അവന് ന്യായവിധിയില്ല.
അവനുക്ക് അവൻ മരണത്തെ വിട്ട് നീങ്ങി ജീവനുക്ക് ഉൾപ്പെട്ടിരിക്കാൻ
അവൻ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു.
എത്ര വസനങ്ങൾ,
എത്ര വാക്യങ്ങളാണിത്?
1 യോഹന്നാൻ 5:24
1 യോഹന്നാൻ 5:24
1 യോഹന്നാൻ 3:14
1 യോഹന്നാൻ 3:14
ഒരു നാണയത്തിനുടെ രണ്ട് പുറം പോലെ.
ഇത് ഒരു നാണയത്തിന്റെ രണ്ട് പുറം പോലെയാണ്, രണ്ട് ഭാഗം പോലെയാണ്.
ആ പ്രിയമാണ് ഇവിടെ വിശ്വാസം, നമ്പിക്ക, അൻപ് ഇവകളിൽ അൻപേ പെരിയത് എന്ന് വാസിക്കണം.
വിശ്വാസം, പ്രത്യാശ, ഇവയിൽ സ്നേഹം, ഇവയിൽ സ്നേഹമാണ് വലുത് എന്ന് നാം വായിക്കുന്നു.
യോഹന്നാൻ 5:24 വിട 1 യോഹന്നാൻ 3:14 യോഹന്നാൻ തന്നെ നിർവത്തിൽ അധികമായി വലിയുറുത്തി കാണിക്കുന്നത് അതുവേ പെരിയത്.
യോഹന്നാൻ 5:24 എഴുതിയതിനെക്കാട്ടിലും കൂടുതൽ യോഹന്നാൻ ഇവിടെ 1 യോഹന്നാൻ 3:14 കുറച്ചുകൂടെ അടിവരയിട്ട് തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ പറയുന്നത് സ്നേഹം അത് വലുതാണ് എന്ന് അദ്ദേഹം പറയുന്നു.
ഞാൻ ഒരു ആശ്ചര്യരായി ഇരിക്കുന്നാൽ ഇത് ഉങ്ങൾക്ക് വിളങ്ക വയ്ക്കാൻ മുടി ഞാൻ വിശ്വസിക്കുന്നത്.
ഞാനൊരു അധ്യാപകനാണ്, അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കി തരുവാനായിട്ട് ശ്രമിക്കട്ടെ.
ഇങ്ങനെ കേരളത്തിൽ ഇവിടുന്ന് നിൽക്കുന്നല്ലേ, ദർ ആർ ടു തിങ്സ് ഫോർ, വൺ ഈസ് ടി സി, അനദർ വൺ ഈസ് മാർക്ക് ഷീറ്റ്. ഈസ് ഇറ്റ് ദാറ്റ്? ഓക്കെ.
നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് കുട്ടികളെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട രണ്ട് ഡോക്യുമെന്റ്സ് ആണ് ഉള്ളത്. ഒന്ന് ടി സി, പിന്നെ മാർക്ക് ലിസ്റ്റ്.
ഇപ്പൊ ടി സിയിലെ എന്നാ കൊടുത്തിരുപ്പാങ്ക അപ്പടിന്നാ, മാണവൻ ഇന്ന പള്ളിയിലെ എത്ര വർഷത്തിലെ എത്ര വർഷം വരയ്ക്കും പഠിച്ച.
ടി സിയിൽ എന്താണ് സാധാരണ എഴുതാറുള്ളത്? ഈ വിദ്യാർത്ഥി ഈ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഏത് വർഷം മുതൽ ഏത് വർഷം വരെ പഠിച്ചു, ആ പഠിച്ച ആ വിവരമാണ് ടി സിയിലുള്ളത്.
അവരുടെ പേര്, തഹപ്പനാർ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ഇറങ്ങുന്നില്ല.
അതിൽ അവന്റെ പേരുണ്ടാവും, അവന്റെ പിതാവിന്റെ പേരുണ്ടാവും, അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും.
ഓക്കെ, അതിൽ ഇന്നൊരു കോളം ഇറക്കില്ല,
അതിന്റെ അടിയിൽ അവസാനം മറ്റൊരു കോളമുണ്ട്.
ഇവർ മേൽവകുപ്പിക്ക് സെല്ല തകുതി ഉടയവരാ അപ്പൊ ഒരു കാര്യം.
അവിടെ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും, ഇവരെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കാമോ?
അതിലെ എന്നാ സീൽ സ്കൂളിൽ അടിച്ചിരുവോ അപ്പൊ റെഫർ ദ മാർക്ക് ഷീറ്റ് അപ്പൊ അടിച്ചിരുവോ.
അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഒരു സീൽ അടിക്കും, റെഫർ ദി മാർക്ക് ഷീറ്റ്, മാർക്ക് ഷീറ്റ് നോക്കുക, അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കാമോ ഇല്ലയോ എന്നറിയണമെങ്കിൽ മാർക്ക് ഷീറ്റ് നോക്കുക.
ഇപ്പൊ മാർക്ക് ഷീറ്റ് ഉണ്ട്, അടുത്തത് മാർക്ക് ഷീറ്റ്.
അപ്പൊ അടുത്തത് അതിനോട് ചേർന്ന് മാർക്ക് ഷീറ്റ് ഉണ്ടാവും.
ഇങ്ങനെ ഒരു ഹയർ സെക്കൻഡറി കോഴ്സ് മുടിച്ചിട്ട് ഒരു പയ്യൻ വന്ന് കോളേജ് പോറാന്ന് വെച്ചിരുന്നു,
ഹയർ സെക്കൻഡറി ക്ലാസ് കഴിഞ്ഞ്, പഠനം കഴിഞ്ഞ് അവൻ കോളേജിലേക്ക് പോവുകയാണ് എന്ന് ചിന്തിക്കുക.
ഓക്കെ, അവൻ രണ്ട് 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 സീറ്റ് കാമിക്കാം.
അവൻ കൊണ്ടുപോയി ഈ ടി സിയും മാർക്ക് ഷീറ്റും രണ്ടും അവിടെ തന്റെ കോളേജിൽ കൊണ്ടുപോയി കാണിക്കുന്നു.
ഓക്കെ, ടി സിയിൽ പോട്ടിരിക്കുന്നു,
ടി സിയിൽ എഴുതിയിരിക്കുന്നു റെഫർ ദി മാർക്ക് ഷീറ്റ്.
അവിടെ ആ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് കോട്ടയം എഴുതിയിരിക്കുന്നത്.
ടി സിയിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് കോട്ടയം.
അവർ പഠിച്ച സ്കൂൾ, അവർ
അവര് ആ സ്കൂളിലാ പഠിച്ചത്.
ഇവര് വന്ന് എന്താ വകുപ്പിലേ പഠിച്ചിരിക്കാറാ? 1-ാം ക്ലാസ്സിലേ പഠിച്ചിരിക്കാർ.
1-ാം ക്ലാസ് മുതൽ അവിടെയാ പഠിച്ചത്?
ഇല്ല, പ്രീ കെജിലേ പഠിച്ചിരിക്കാർ.
1-ാം ക്ലാസ് അല്ല, പ്രീ കെജി മുതൽ അവിടെയാ പഠിച്ചിരിക്കുന്നത്.
12-ാം വരെയും പഠിച്ചിരിക്കാർ.
12 വരെ പഠിച്ചിട്ടുണ്ട്.
സീനിയർ,
സീനിയർ, വളരെ സീനിയർ ആണ്.
ആമാ, ക്യാരക്ടർ,
അപ്പോ ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. ക്യാരക്ടർ
ഇങ്ങനെയുള്ള ലോക്കൽ എൽഡേഴ്സ് എല്ലാവർക്കും ഫെയർ അപ്ഡില്ലാം കിടക്കും, ഗുഡ് വോട്ടർ വേണ്ടിതാ, ഗുഡ് കുത്തിര വേണ്ടിതാ.
അപ്പോ ഇവിടെയുള്ള ലോക്കൽ എൽഡേഴ്സ് അവിടെ എല്ലാവർക്കും അവിടെ അത് ഫെയർ കുഴപ്പമില്ല എന്നൊന്നുമല്ല എഴുതാറുള്ളത്. എല്ലാവർക്കും ഗുഡ് ഗുഡ് എന്ന് തന്നെ നല്ലത് എന്ന് പറഞ്ഞ് എല്ലാവർക്കും സീൽ അടിച്ചു വിടുന്നു.
ഞാൻ ഇത്ര വർഷം സ്കൂളിൽ ഇരുന്നിരിക്കുന്നത് സ്കൂളിൽ എന്നെണ്ണവോ പണ്ണിട്ട് പോണവനുക്കെല്ലാം കൂടെ ഫെയർ പൂർ ഒന്നും ബാഡ് വേസ്റ്റ് ഒന്നും പോട്ടതില്ല, അടിച്ചു കൂടെ കുത്ത് ഗുഡിന് കുത്തിതാ അടിച്ചു വിട്ടിരിക്കും.
ഞാൻ സ്കൂളിൽ ഇത്ര നാള് പഠിപ്പിച്ചു, അവിടെ നിന്ന് പോയ കുട്ടികളൊക്കെ പലതരത്തിലുള്ള കുട്ടികളുണ്ടായിരുന്നു. എന്നാലും ആർക്കും മോശം മഹാമോശം എന്നൊന്നും ആർക്കും ടി സി എഴുതിയിട്ടില്ല, എല്ലാവർക്കും നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികളെ വിടാറുള്ളത്.
ശരിപ്പോ അവൻ ലൈഫ് അവൻ പോയി ഇങ്ങനെ പൊളിച്ചിട്ട് ഗുഡിൻ കുത്തിരുവാണ്,
അവൻ പോയി അവന്റെ ജീവിതം എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് മഹാമോശമാണെങ്കിലും നല്ലത് എന്നും പറഞ്ഞിട്ടാണ് ടി സിയിൽ അടിച്ചുവിടുക.
ഇതാണ് ടി സി,
ഇതാണ് ടി സി,
ഇതാ യോഹൻ 5:24,
ഇത് യോഹനാൻ 5:24.
ഉങ്ങൾക്ക് ഫെയ്ത്ത്, ഉങ്ങളുടെ ഫെയ്ത്ത് എപ്പിടിപ്പെട്ട ഫെയ്ത്ത് അപ്പം കേപ്പാങ്ങ്,
നിങ്ങളുടെ വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസമാണ് എന്ന് ചോദിച്ചാൽ,
എങ്ങളുടെ ഫെയ്ത്ത് ഒന്ന് ഫുൾ ഗോസ്പൽ ഫെയ്ത്ത്,
അപ്പൊ പറയും ഞങ്ങളുടെ വിശ്വാസം അത് പൂർണ്ണ സുവിശേഷ വിശ്വാസം.
ആമാ എങ്ങൾക്ക് നിങ്ങൾ ഇതേ വിശ്വാസിക്കുന്നില്ല അതേ വിശ്വാസി ആമാ എല്ലാം വിശ്വാസിക്കുന്നുണ്ടാങ്ങ.
നിങ്ങൾ ഇത് അത് വിശ്വസിക്കുന്നുണ്ടോ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാം വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയും.
സ്കൂളിലെ നല്ല ടോപ് സ്കൂൾ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് സ്കൂൾ,
എല്ലാം ഏറ്റവും നല്ല സ്കൂളാണ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് സ്കൂൾ.
ഇപ്പൊ കോളേജ് അഡ്മിഷനിലേക്ക് പോകണം,
ഇപ്പൊ കോളേജ് അഡ്മിഷനിലേക്ക് പോവുകയാണ്.
ബ്രദർ മിസ്റ്റർ വേർ ഇസ് യുവർ മാർക്ക് ഷീറ്റ് അപ്പം കേക്കുറാങ്ക.
അപ്പൊ അവിടെ കോളേജ് ചെല്ലുമ്പോ ചോദിക്കുന്നു, മിസ്റ്റർ താങ്കളുടെ മാർക്ക് ഷീറ്റ് എവിടെ?
അത് മാർക്ക് ഷീറ്റില് ഇങ്ങ ലാംഗ്വേജ് മദർ ലാംഗ്വേജ് ഇംഗ്ലീഷ് മാത്സ് ഫിസിക്സ് ബയോളജി ബോട്ടണി ഏതോ അതിൽ എഴുതിക്കോ. അതില്
മാർക്ക് ഷീറ്റിൽ എല്ലാം നിങ്ങളുടെ ഭാഷ കണക്ക് ഫിസിക്സ് ബോട്ടണി എല്ലാ സബ്ജക്റ്റിന്റെയും പേരുമുണ്ട്.
നമ്മളുടെ രാജ്യത്തിനുടേ മാർക്ക് ഷീറ്റില് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എല്ലാം വരാതെ പ്രിയമാണവരല്ലേ.
എന്നാൽ പ്രിയ സൗരി സൗരന്മാരെ, നമ്മുടെ ദൈവരാജ്യത്തിന്റെ മാർക്ക് ഷീറ്റ് ഉണ്ടല്ലോ, ആ മാർക്ക് ഷീറ്റിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒന്നും അല്ല വിഷയങ്ങൾ,
അതല്ല അതാ സബ്ജക്ട്.
അതിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ സ്നേഹം, അതാണ് ഒരു വിഷയം.
അതിൽ 15 സബ്ജക്ട്സ് എടുക്കാന്നില്ല,
അതിൽ 15 വിഷയങ്ങളുണ്ട്.
1 കൊരിന്ത്യർ 13:13,
1 കൊരിന്ത്യർ 13
നിങ്ങൾ വീട്ടിൽ പോയി പാത്തുങ്ങതില്ല,
നിങ്ങൾ അത് വീട്ടിൽ പോയി വായിച്ചാൽ മതി.
അത് സർട്ടിഫിക്കറ്റിലെ 15 ഐറ്റംസ് എടുക്കാതില്ല,
അതിൽ 15 വിഷയങ്ങളുണ്ട് ആ സർട്ടിഫിക്കറ്റിൽ.
അൻപിലെ പൊറാമ ഇല്ല,
അവിടെ സ്നേഹത്തിൽ അസൂയയില്ല,
തനക്കാണതി തേടാതെ,
അവിടെ സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല,
സിനിമടയാതെ,
അവിടെ മുറിപ്പെടുന്നില്ല,
സകലത്തെയും സഹിക്കും,
എല്ലാത്തെയും സഹിക്കുന്നു.
ഇതുവരെ 15 കാര്യങ്ങൾ എടുക്കാതില്ല,
ഇങ്ങനെ തുടർന്ന് 15 കാര്യങ്ങളാണ് അവിടെ നമ്മൾ 1 കൊരിന്ത്യർ 13 വായിക്കുന്നത്.
ഇപ്പൊ കയ്യിൽ ഞാൻ വിശ്വാസിക്കിറേൻ, നല്ല സ്കൂളിലിരുന്ന് നല്ല ഒരു വിശ്വാസത്തെ ഞാൻ പെട്ടിരിക്കേൻ, നല്ലത്,
ഞാൻ നല്ല ഒരു സ്കൂളിൽ പഠിച്ച് എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നല്ലത് തന്നെ.
ഓക്കെ, ഞാൻ മാർക്ക് ഷീറ്റ് റെഫർ പണണമേ.
എന്നാൽ ഞാനിപ്പോ മാർക്ക് ഷീറ്റിലേക്കല്ലേ നോക്കേണ്ടത്, മാർക്ക് ഷീറ്റിൽ എന്താ മാർക്ക് ഉള്ളത്?
ഓക്കെ, ലവ്
സ്നേഹം,
അൻപ്
സ്നേഹം,
മണ്ണിക്കര വിഷയം,
ക്ഷമിക്കുന്ന കാര്യം
13 മാർക്ക്,
ക്ഷമിക്കുന്ന കാര്യത്തിൽ 13 മാർക്ക്,
അൻപു കൂറുകിര വിഷയം,
സ്നേഹിക്കുന്ന കാര്യം
27 മാർക്ക്. ഏതോ അഡ്മിഷൻ കൊടുപ്പാങ്ങ, എങ്കിയാവത്
എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമോ?
പ്രിയമാണവരുടെ നാം മേൽവകുപ്പിക്കല്ല, നാം തകുതിയുടവരല്ല.
അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് കോളേജ് പഠിക്കുവാനുള്ള യോഗ്യതയില്ല.
നാം വിശ്വാസിക്കോം എന്ന് ചൊല്ലി ടി സിയെ വെച്ച് നാം മേന്മേ പറയട്ട വേണ്ട.
ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു ടി സിയും കയ്യിൽ വെച്ചുകൊണ്ട് നാം പുകഴേണ്ട കാര്യമില്ല.
സി എഫ് സിയെ കുറിച്ച് മേന്മേ പറയട്ട വേണ്ട.
നാം പഠിച്ചത് ഞാൻ സി എഫ് സിയിലാണ് പഠിച്ചത് എന്ന് പറഞ്ഞ് അതിലും ഒരു പുകഴ്ചയ്ക്ക് ആവശ്യമില്ല, ഇടമില്ല.
പ്രീ കേജിൽ എന്തെങ്കിലും സീനിയർ മേന്മേ പറയട്ട വേണ്ട.
ഞാൻ പ്രീ കേജ് മുതൽ ഇവിടെയാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞ് അതിലും ഒരു പുകഴ്ചയ്ക്ക് ഇടമില്ല.
പ്രിയമാണവരുടെ അൻപതാം കാര്യം,
പ്രിയമുള്ളവരെ സ്നേഹമാണ് പ്രധാനം.
നാം ഒരു കാര്യത്തിൽ കാണിക്കാൻ വരുമ്പോഴേ ഒൻട്രിയോ അതേ ഒൻട്രിയോവാൻ 3:13
വീണ്ടും നമുക്ക് 1 യോഹനൻ 3 തന്നെ.
അത് എന്നെ കോണ്ടെക്സ്റ്റിൽ യോഹാൻ ഇത് കാണിപ്പിക്കാറാൽ,
യോഹനാൻ എന്ത് പശ്ചാത്തലത്തിലാണ് ഈ കാര്യം എഴുതുന്നത് എന്ന് ശ്രദ്ധിക്കുക.
12:11-14 പാൽ യോഹാൻ കായിനെ കാണിപ്പിക്കാൻ,
ഈ 11-ാം വാക്യത്തിനും 14-ാം വാക്യത്തിന്റെയും ഇടയിൽ യോഹനാൻ കായിനെ കുറിച്ച് പറയുന്നു.
കായിനെ പോലെ ഇരിക്ക വേണ്ടാം,
കായിനെ പോലെ നിങ്ങൾ ആകരുത്.
അവൻ തൻ സഹോദരനായി ആബേലെ യഥനിമിത്തം കൊലയിൽ ചെയ്താൻ,
കയിൻ എന്തുകൊണ്ടാണ് തന്റെ സഹോദരനായ ഹാബേലിനെ കൊന്നത്?
ആ പ്രിയമാണവരുടെ പൊറാമയിൽ
അവനെ കൊല്ലുവാനുള്ള കാരണം എന്താണ്? അവന്റെ അസൂയ. തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റെ നീതിയുള്ളതും ആകുകൊണ്ട്
ഇന്ന് പുറാമേങ്കൃതാണ് അക്രമം മികുതിയാവതിനാൽ ഈ അസൂയ ഇത് ഈ ഒരു പാപം അത് വളരെ പെരുകിയതുകൊണ്ട് അവനുടെ അന്ന് പുറാമേ നിമിത്തം തൻ സഹോദരനെ അവൻ കൊലൈ ചെയ്ത
തന്റെ അസൂയ കാരണമാണ് അവൻ തന്റെ സഹോദരനെ കൊന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു.
ഇന്ന് പുറാമേ മികുതി ആക 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 നമ്മുടെ അൻപ് തണിഞ്ഞിട്ടേ വരുന്നത്.
ഇങ്ങനെ അസൂയ നമുക്ക് കൂടുതൽ കൂടുതൽ അസൂയ മറ്റുള്ളവരെ കുറിച്ചുള്ള അസൂയ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ സ്നേഹം തണുത്തു പോകും.
പ്രിയമാണുള്ളേ, ഇന്ന് കാളിവേളയിൽ നമ്മുടെ ഹാർട്ടില് യാതൊരു പുറാമില്ലാതെ പിടിക്കും നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് ചെക്ക് പണിക്കോ.
പ്രിയ സോരിസവന്മാരെ, ഇന്ന് രാവിലെ ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചുള്ള അസൂയ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ?
ചാർജ് മുള്ളറെ കുറിച്ച് ഞാൻ വാസിച്ചിരിക്കുന്നത്
ജോർജ് മുള്ളറെ കുറിച്ച് ഞാൻ ഇപ്രകാരം വായിച്ചിട്ടുണ്ട്.
അവർക്ക് ഇന്റെ ഉലകം അവരെ ഒരു അനാഥകളിൻ ഓർഫനേജസിനുടെ ഫാദറിന് അവർ ചൊല്ലാങ്ങനെ.
ഇന്ന് ഈ ലോകത്തിലുള്ള ആളുകളൊക്കെ ഓർഫനേജുകളൊക്കെ തുടങ്ങിയ ഓർഫനേജുകളുടെ തലത്തൊട്ടപ്പൻ, ഓർഫനേജുകളുടെ പിതാമഹൻ എന്നൊക്കെയാണ് ജോർജ് മുള്ളറെ കുറിച്ച് പറയാറുള്ളത്.
വിശ്വാസികൾക്ക് വിശ്വാസത്തിന് തകപ്പൻ ചൊല്ലണം അപ്പൊ അവരെ.
ഇന്ന് ആളുകളൊക്കെ പറയും വിശ്വാസത്തിന്റെ പിതാവാണ് ജോർജ് മുള്ളർ.
അവരുടെ പിൽക്കാലത്തിനുടേ കാര്യങ്ങളെ ഞാൻ അധികമ പുസ്തകങ്ങൾ മറ്റു കാര്യങ്ങളെ ഞാൻ വാസിച്ചിരിക്കുന്നു.
ജോർജ് മുള്ളറിന്റെ ജീവിതത്തിന്റെ നല്ല ജോർജ് മുള്ളറിലൂടെ വലിയ പല പ്രവർത്തനങ്ങളൊക്കെ നടന്ന ജോർജ് മുള്ളറിന്റെ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിലുള്ള കാര്യങ്ങളെ കുറിച്ച് പുസ്തകങ്ങളിലൂടെയൊക്കെ നാം വളരെയധികം വായിച്ചിട്ടുണ്ട്.
അവർ ഇന്ത് ഓർഫനേജ് മറ്റപടി ഇന്ത് ബ്രിസ്റ്റലില് ഇംഗ്ലണ്ടില് ഇത് മാതിരി ആരംഭിക്കുന്നതുക്കെല്ലാം മുന്നതാക അവർ തന്നുടേ ഊഴിയത്തില് ഊഴിയം ചെയ്തിട്ടുണ്ട്.
എന്നാൽ താൻ ഈ ഓർഫനേജ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് അവൻ ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവൻ അവിടെ ദൈവവേല ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
അവരുടെ ഉടൻ ഊഴിയൻ ഹെൻറി ക്രെയ്ക് എന്നവർ,
തന്നോടൊപ്പം ശുശ്രൂഷ ചെയ്തിരുന്ന ആ വ്യക്തിയുടെ പേര്, തന്റെ സഹപ്രവർത്തകന്റെ പേര് ഹെൻറി ക്രെയ്ക് എന്നായിരുന്നു.
ഇന്ത് മുള്ളറും ഇന്ത് ക്രെയ്ക്കും ഹെൻറി ക്രെയ്ക്ക് എന്ന മിനിസ്റ്റർ സേന്തി പോവാങ്ങ.
ഈ മുള്ളറും ക്രെയ്ക്കും ഹെൻറി ക്രെയ്ക്കും ജോർജ് മുള്ളറും അവർ രണ്ടുപേരും ചേർന്നാണ് ഈ ആത്മീക പ്രവർത്തനങ്ങൾക്കായിട്ട് പോയിക്കൊണ്ടിരുന്നത്.
എങ്ക പോയി മിനിസ്ട്രി വന്നാലും ശരി ഹെൻറി ക്രെയ്ക്കിനുടേ മെസ്സേജസ്ക്ക് അപ്ലസ്.
എവിടെ പോയാലും ഹെൻറി ക്രെയ്ക്ക് പ്രസംഗിക്കുമ്പോൾ ജോർജ് മുള്ളർ അവിടെ കരഘോഷത്തോടെ അതിനെ അഭിനന്ദിക്കും.
ജനങ്ങൾ എല്ലാവരും ഹെൻറി ക്രെയ്ക്കിനുടേ മെസ്സേജസിനുള്ള ആസ്വദിക്കപ്പെട്ടുവാങ്ങ.
അവർ രണ്ടുപേരും പോകുമ്പോ ഹെൻറി ക്രെയ്ക്കിന്റെ പ്രസംഗം കേൾക്കുമ്പോഴാണ് ആളുകളെല്ലാം ആ പ്രസംഗത്തിന് കൈയടിച്ചുകൊണ്ടിരിക്കും. ആളുകളൊക്കെ വളരെ സന്തോഷത്തോടെ ഹെൻറി ക്രെയ്ക്കിന്റെ പ്രസംഗം കേൾക്കും.
ഇവർ അവിടെ സോർന്ന് വീടുവാൻ.
എന്നാൽ അവിടെ കൂടെ പോയിരിക്കുന്ന ഒന്നിച്ചു പോയ ജോർജ് മുള്ളർ ഈ ആളുകളുടെ കരഘോഷമൊക്കെ കേൾക്കുമ്പോ അവർ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു നിരാശ.
എങ്ക പോണാലും അവർക്ക് താൻ പേർ പുകഴ്.
എവിടെ പോയാലും ഹെൻറി ക്രെയ്ക്കിന്റെ പ്രസംഗം കേൾക്കുമ്പോഴാണ് ആളുകൾ കൈയടിക്കുന്നത്.
ഇവർ അവിടേ കൊഞ്ഞു കൊഞ്ഞുമാ കുണ്ടി പോണവർ ഹൃദയത്തുക്കുള്ളറെ അക്രമം അക്രമം അവിടേ മികുതി പുറാമയങ്കരതാണ് അക്രമം മികുതിയായിട്ടേ വന്നിച്ച്.
അങ്ങനെ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോ താൻ ഇങ്ങനെ തന്റെ ഹൃദയത്തിൽ തന്റെ സഹോദരന് തന്റെ കൂടെയുള്ള സഹപ്രവർത്തകന് ഈ ആളുകൾ കൈയടിച്ച് അദ്ദേഹത്തെ മാനിക്കുന്നത് കണ്ടപ്പോൾ തന്റെ ഉള്ളിൽ അസൂയ എന്ന ഈ പാപം അത് വിത്തിടുകയും അത് ക്രമേണ വളരുകയും ചെയ്തു.
ഹെൻറി ക്രെയ്ക്ക് അപ്രീഷിയേറ്റ് പണം മുടിയില്ല.
അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്നും ഹെൻറി ക്രെയ്ക്കിനെ അഭിനന്ദിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തന്റെ ഹൃദയം അസൂയയാൽ മലിനപ്പെട്ട് ചുരുങ്ങിയിരിക്കുകയാണ്, താൻ നിരാശപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് തനിക്ക് ഹെൻറി ക്രെയ്ക്കിനെ അഭിനന്ദിക്കുവാനായിട്ട് കഴിയുക?
അൻപുകൂറ മുടിയില്ല.
ഹെൻറി ക്രെയ്ക്കിനെ സ്നേഹിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല.
ഇപ്പിടിപ്പെട്ട സൂഴലിൽ ദേവൻ അവരോട് കൂടെ ഇടപെട്ടാർ.
ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം ജോർജ് മുള്ളറോട് സംവാദിച്ചു. ജോർജ് മുള്ളറുടെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടു.
ഒന്നിടത്തിൽ അക്രമം മികുതിയാവത്.
ജോർജ് മുള്ളർ, താങ്കളുടെ ഹൃദയത്തിൽ ഇതാ പാപം നിറഞ്ഞിരിക്കുന്നു.
ഉന്നുടേ അൻപ് തണിഞ്ഞു പോത്.
നിന്റെ സ്നേഹം തണുത്തു പോകുന്നു.
നാ ഒന്ന് കൊടുക്കാതെ പക്ഷത്തിൽ എവൻ ഒന്നെ പെറ്റുകൊള്ള മുടിയോ?
ഞാൻ കൊടുക്കാതെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാപിക്കുവാനായിട്ട് കഴിയുമോ?
യോവാൻ 3:27 അവർക്ക് പ്രതീക്ഷയമായി അവർക്ക് വാർത്ത വന്നത്. അവർക്ക്
യോഹന്നാൻ 3:27 വാക്യം വളരെ തന്റെ ഹൃദയത്തോട് ഇടപെട്ടു.
ചാർജ് മുള്ളർ കിടക്കപ്പെട്ട വസനം ദിവസം
ആ വാക്യമാണ്.
യോഹന്നാൻ
3:27 സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കുവാൻ കഴിയുകയില്ല എന്ന വാക്യം ജോർജ് മുള്ളറുടെ ഹൃദയത്തോട് ദൈവാത്മാവ് വാക്യത്തിലൂടെ ഇടപെട്ടു.
ഹെൻറി ക്രേക്ക് കൊടുത്തിരിക്കാതെ,
ഹെൻറി ക്രേക്കിന് ആ വരം കൊടുത്തത് ഞാനാണ്.
അവനെ അതുക്കാക്ക ഞാൻ അഴൈത്തിരിക്കേ,
അതിനുവേണ്ടിയാണ് ഞാൻ അവനെ വിളിച്ചത്.
അവൻ അതുക്കെണ്ടേ അഴയ്ക്കപ്പെട്ടവൻ, അവനുക്കെണ്ടേ അതുക്കെണ്ടേ നിയമിക്കപ്പെട്ടവൻ.
ഞാൻ അതിനുവേണ്ടിയാണ് അവനെ വിളിച്ചത്, അതിനുവേണ്ടിയാണ് ഞാൻ അവനെ നിയമിച്ചത്.
ഉണക്ക് ഞാൻ കൊടുക്കല,
ഞാൻ നിനക്ക് ആ വരം തന്നിട്ടില്ല.
ഉണക്ക് പ്രസംഗിക്കുന്നതാണ് കാര്യത്തിന് അവനക്ക് കൊടുക്കല.
പ്രസംഗിക്കുവാനുള്ള വരമല്ല ഞാൻ നിനക്ക് നൽകിയത്.
അപ്പല്ല ഓർഫനേജ് എല്ലാം കിടയത്.
ആ സമയത്ത് അന്ന് ഓർഫനേജോ ജോർജ് മുള്ളറിലൂടെ ചെയ്ത ഒരു പ്രവർത്തനങ്ങളുടെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്തൊരു സമയമാണെന്ന് ഓർക്കണം.
അതെല്ലാം ഉണ്ട് പുറാമയിൽ നിന്നെ ശുദ്ധീകരിച്ചേ.
നീ ആദ്യമായി നിന്റെ ഹൃദയത്തെ അസൂയയിൽ നിന്ന് നീ ശുദ്ധീകരിക്കുക.
ഹെൻറി ക്രേക്ക് മുതലേ നീ പ്രൈസ് പണ്ണ, അപ്രീഷിയേറ്റ് പണ്ണ.
നീ ആദ്യം ഹെൻറി ക്രേക്കിനെ അഭിനന്ദിക്കുവാനും അവനെ അവനോട് അവനെ സ്നേഹിക്കുവാനും നീ അഭ്യസിക്കുക.
ഉന്നോട് ഹൃദയത്തെ നീ ശുദ്ധീകരിച്ചുകൊള്ളണം.
നിന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കുക.
അന്ത ഇടത്തിൽ ജോർജ് മുള്ളർ മണം തിരുമ്മിനാർ.
ആ ഒരു സാഹചര്യത്തിൽ ദൈവാത്മാവിന്റെ ഇടപെടലിന്റെ മുമ്പിൽ ജോർജ് മുള്ളർ മാനസാന്തരപ്പെട്ടു.
അവർ എപ്പടി മണം തിരുമ്മിനാർന്ന് സൊല്ലവാ.
അദ്ദേഹം എങ്ങനെയാണ് അനുദപിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ.
അന്ത് റൂം ക്ലോറ പോയി തൻ പാവത്തെ കൺഫെസ് പണലേ. അന്ത് റൂം ക്ലോറ പോയി പാവത്തെ കൺഫെസ് പണലേ.
അവൻ ഇത് മനസ്സിലാക്കിയ ഉടനെ അടുത്തുള്ള ഒരു റൂമിലേക്ക് ഓടിപ്പോയി ആ റൂമിന്റെ കഥകടച്ച് റൂമിന്റെ ചുമരുകൾക്കുള്ളിൽ ആരും കാണാതെ അല്ല ആ പാപം അദ്ദേഹം ഏറ്റുപറഞ്ഞത്.
സൺഡേ മീറ്റിംഗ്,
ഞായറാഴ്ചത്തെ മീറ്റിംഗ് വന്നു.
ജോർജ് മുള്ളർ വരാർ പബ്ലിക്ക മീറ്റിംഗില്, സൺഡേ മീറ്റിംഗില് വരാർ
ജോർജ് മുള്ളർ. അന്ന് ഞായറാഴ്ചത്തെ മീറ്റിംഗിന് അദ്ദേഹം വന്നു.
ഹെൻറിക്ക് കൂപ്പറാർ, ഹെൻറി ക്രേക്ക കൂപ്പറാർ മുന്നാലെ.
അദ്ദേഹം ഹെൻറി ക്രേക്കിനെ മുമ്പിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു.
പബ്ലിക്ക കൺഫെസ് പണാർ.
അദ്ദേഹം ഹെൻറി ക്രേക്കിനെ മുമ്പിൽ ക്ഷണിച്ച് നിർത്തിയിട്ട് പബ്ലിക്കായി ആളുകളുടെ മുമ്പിൽ തന്റെ ഹൃദയത്തിലെ ഈ പാപത്തെ അദ്ദേഹം ഏറ്റുപറഞ്ഞു.
ഇത് ഇവരെ കുറിച്ചു ഇത്ര നാട്ടുകളാണ് ഞാൻ പൊറാമയപ്പെട്ടേ അപ്പിങ്ങനെ പബ്ലിക്ക തന്നെ പാപത്തെ അരിക്ക സഞ്ചാർ.
തന്റെ എന്റെ ഈ കൂടെ ഇരിക്കുന്ന എന്റെ ഈ സഹോദരനോട് ഇത്രയും നാൾ എനിക്ക് അസൂയ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പബ്ലിക്കായിട്ട് ഈ പാപത്തെ അങ്ങേറ്റ് പറഞ്ഞു.
അതുതാണ് ജോർജ് മുള്ളറുടെ ടേണിംഗ് പോയിന്റ്. പ്രിയമാണോ
പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ജോർജ് മുള്ളറുടെ ജീവിതത്തിന്റെ വഴിത്തിരിവ് ആ സമയത്താണ്, അവിടെ വെച്ചാണ് തുടങ്ങിയത്.
മുള്ളറെ ദേവൻ ഇന്ന കാര്യത്തിക്കാ ദേവൻ അവർ പിടിക്കല. അവരെ അവർ പിടിച്ചത് വേറെ ഒരു കാര്യത്തിക്കാകെ.
മുള്ളറിനെ ദൈവം വിളിച്ചത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ആ പ്രവർത്തനത്തിന്റെയൊക്കെ ആരംഭം ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തിന് താൻ വിധേയപ്പെടുത്തി കൊടുത്ത ഈ സമയത്താണ് തുടങ്ങിയത്.
അവർ ഇതെ പാത്തിട്ട് പുറാവപ്പെട്ടിട്ടിരിക്കാർ.
തന്നെ ദൈവം മറ്റൊരു കാര്യത്തിന് വിളിച്ചിരിക്കെ തന്നോടൊപ്പം നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ള മറ്റൊരു സഹോദരന്റെ വരത്തെ നോക്കി അദ്ദേഹം അസൂയപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്.
അത് മുതൽ കൊണ്ട് അവരുടെ വാഴ്ക്കയിലെ തീർപ്പുമുണ ദൈവം എതർക്കെണ്ട് അഴൈത്താറോ അതെ പിടിച്ചു കൊള്ളുമ്പിടിക്ക് അവർ ആശയായി തുടർന്നു.
എന്നാൽ അന്ന് തന്റെ പാപത്തെ കണ്ട് താൻ മനസ്താപപ്പെട്ട് മനസ്സാന്തരപ്പെട്ട് തന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച ആ സമയം മുതൽ ദൈവം ജോർജ് മുള്ളറെ ഏതിനായിട്ട് വിളിച്ചുവോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ജോർജ് മുള്ളർ ആഞ്ഞുകൊണ്ട് ഉത്സാഹത്തോടെ മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവം അദ്ദേഹത്തെ നയിച്ചു.
ആർട്ടിക്കിൾ എപ്പിടി മുടിയതെന്നാ അവരുടെ മുടിവ് പര്യന്തം അവരുടെ മരണ പര്യന്തം രണ്ടുപേരും ഇണൈന്ദ് മിനിസ്ട്രി ചെയ്താണ്.
ഞാൻ വായിച്ച ലേഖനം അതിനുശേഷം അത് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ജോർജ് മുള്ളറും ഹെൻറി ക്രേക്കും അവര് തങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഒരുമിച്ച് ഒരു മനസ്സോടെ കൂട്ടായി അവര് സ്നേഹത്തിൽ ഒന്നായി അവര് തങ്ങളുടെ ശുശ്രൂഷ ചെയ്തു.
അപ്രിയമാണോ നമ്മെ നാം ശുദ്ധീകരിച്ചുകൊള്ളു.
പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധീകരിക്കേണ്ടതുണ്ട്.
ഇതെല്ലാം അക്രമം മികുതിയാവുന്നതാണ് കാലം.
ഇത് അതിക്രമം പെരുകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്.
ഇപ്പിടിപ്പെട്ട കാലത്തിൽ നമ്മുടെ ദൈവ അൻപ് നമ്മുടെ ഹൃദയങ്ങളിൽ ഊറ്റപ്പെട വേണ്ടി കാലം.
ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെടേണ്ട ആവശ്യമുണ്ട്.
ഇന്നൊരു കാര്യത്തിൽ ഞാൻ കാണിക്കാൻ വിരമ്പുകയാണ്.
മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ.
നമ്മുടെ ഹൃദയത്തിനുടെ അക്രമം,
നമ്മുടെ ഹൃദയത്തിലെ അതിക്രമം, ഹൃദയത്തിലെ പാപം,
അക്രമത്തിനുടെ ഉച്ചം, അക്രമത്തിനുടെ പകയ്മൈ,
നമ്മുടെ ഹൃദയത്തിലെ ഈ അതിക്രമത്തിന്റെ ഒരു ഔന്നത്യ അവസ്ഥ
നാം ഇങ്ങനെ വാസിക്കുന്നു. ഒന്ന് ഫിലിപ്പിയർക്കെഴുതിന നിരൂപം നാലാം അധികാരം.
ഫിലിപ്പി ലേഖനം നാലാം അധ്യായം.
ഫിലിപ്പിയർക്കെഴുതിന നിരൂപം നാലാം അധികാരം.
ഫിലിപ്പി ലേഖനം നാലാം അധ്യായം.
രണ്ടാം വാസനത്തിൽ ഇപ്പം നാം വാസിക്കുന്നു.
രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്.
കർത്തർക്കുൾ ഒരേ ചിന്തയായിരിക്ക അയോധ്യയാൾക്കും സിന്ധിയക്കയാൾക്കും ഞാൻ ബുദ്ധി ചൊല്ലുകേൻ.
കർത്താവിൽ ഏക ചിന്തയോടെ ഇരിക്കുവാൻ ഞാൻ അയോധ്യയെയും സന്ധുക്കയെയും പ്രബോധിപ്പിക്കുന്നു.
അവർ മറുപടിയും പിറന്നവർകളാ?
യുവതിയും സന്ധുക്കയും അവര് വീണ്ടും ജനിച്ച ആളുകളാണോ?
മറുപടി പിറന്നവർ
അവര് വീണ്ടും ജനിച്ച ആളുകളാണ്.
അവരുടെ നാമങ്ങൾ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്?
അവരുടെ രണ്ടുപേരുടെയും പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ?
എഴുതപ്പെട്ടിരിക്കുന്നത്,
എഴുതിയിട്ടുണ്ട്.
அவர்கள் அப்போஸ்தலனாகி பவுலுக்கு உடன் ஊழியர்களாய் ஊழியர் செய்கிறார்களா?
இவர் ரெண்டுபேரும் அப்போஸ்தலனாய் பவுலோசினோடு சேர்ந்து ஆத்மீக பிரவர்த்தனங்களில் ஏற்படுத்தவரானோ
ஊழியம் செய்கிறார்கள்.
அதே
அவர்கள் 10 கன்னிகைகளில் சொல்லப்பட்ட அவர்கள் கன்னிகைகளா என்று கேட்டால் அவர்கள் கன்னிகைகள்.
10 கன்னிகமார் கர்த்தாவின் வேண்டி காத்திருந்தோ என்று பறந்தது போல அவர் அப்பிரகாரம் கர்த்தாவின் வேண்டி காத்திருக்கிறவரானோ
அதே கன்னிகைகள் தான்.
அவர் கன்னிகளான்.
அவருடைய தீவெட்டிகள் எரிந்து கொண்டிருக்கிறதா?
அவருடைய விளக்கு கத்திக்கொண்டிருக்கையானோ
அதே. எல்லாம் எல்லாம் கரெக்ட், எல்லாம் கரெக்ட், எல்லாம் கரெக்ட்,
எல்லாம் சரியான. இவருடைய ஜீவிதத்தில் எல்லாம் கரெக்டான.
இப்ப அடுத்த கேள்வி கேட்போம்.
மற்றொரு ஜோதியம் சோதிக்காம்.
ரெண்டு பேருக்கும் ஐக்கியம் இருக்கா?
ரெண்டு பேருக்கும் தம்மி ஐக்கியம் உண்டோ?
நீங்க சொல்லுங்க, நான் சொல்லல, நீங்க சொல்லுங்க. அயோத்தியாளுக்கும் சிந்திக்கியாளுக்கும் ஐக்கியம் இருந்ததா?
அதிக உத்தரம் நீங்கள் பரையுக. யுவோதியக்கும் சந்துக்கைக்கும் அவருடைய இடையில ஐக்கியம் உண்டாயிருந்தோ?
ஐக்கியம் இல்ல,
ஐக்கியம் இல்ல.
அவர்கள் ஊக்கமாய் அன்பு கூர்ந்தார்களா?
அவர் அந்யோன்யம் ஆழமாய் ஸ்நேகிச்சுவோ? இல்ல
இல்ல. அவர்கள் ஒன்னா இருந்தார்களா? ஒன்னஸா இருந்தாங்களா?
அவர் ஏக சிந்தையோட ஒரு மனசோட அவராயிருந்தவோ? அல்ல
இல்ல. பிரியமானவர்களே, இது கடைசி நாட்கள் உள்ளதான அக்கிரமம்.
அதே பிரியமுள்ளவரே, இது அவசான நாளுகளில் உள்ள பாபம் அதிக்கிரமம் இப்பிரகாரம் உள்ளதான்.
பால் கேள்விப்பட்டார் இந்த விஷயத்தை. பால் கேள்விப்பட்டுட்டார்
ஈ காரியம். இவருடைய தமிழுள்ள ஈ பிரச்சனத்தை குறித்து பவுலோஸ் கேட்டு,
அயோத்தியால் சிந்திக்கியால் இன்னைக்கு வரைக்கும், இன்னைக்கு வரைக்கும் நீ புத்தி உள்ள கண்ணியா இருக்க, நாளைக்கு நீ புத்தி இல்லாத கண்ணியா நீ மாறிடுவ, ஜாக்கிரத அப்படிங்கிறார்.
யுவோதியா சந்துக்க, நீங்கள் இதுவரை புத்தி உள்ள கன்னிகமாரே போல குழப்பமில்லாதையான போயது. பட்சே நீங்கள் ஜாக்கிரதையாயிருக்கணும், நீங்கள் சிரத்திக்கணும். நாளை நீங்கள் புத்தி இல்லாத ஒரு கன்னிகையாய் மாறருத்.
ஜாக்கிரதன் சொன்னார்,
நீங்கள் 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 சிரத்தையோட இருக்கணும்.
அவருடைய காரியங்கள் பின்னால் எப்படி போயிருச்சு நமக்கு தெரியாது.
அவருக்கு ஈ ஒரு முன்னறிப்பு, நீங்க ஏகஜோதி சிந்தையோடு இருக்கணும் என்ற முன்னறிப்പ് கொடுத്തതിനു ശേഷം அவருடைய ஜீவிதம் எப்பிரகாரമായി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ കാണുന്നില്ല.
പഴയ ഉടമ്പടിയിലെ ഉള്ള ഒരു സ്ത്രീയെ ഞാൻ കാണിക്കிறேன்.
ഞാൻ പഴയ നിയമത്തിൽ നിന്നും ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കാണിക്കട്ടെ.
இந்த ஏயோதியால் சிந்திக்கയാൾക്ക് நாம் பின்னால வருவோம்.
അതിനു ശേഷം നമുക്ക് യുവതിയെക്കുറിച്ചും സന്തുക്കയെക്കുറിച്ചും ചിന്തിക്കാം.
நாம் பின்னால வருவோம்.
நமக்கு பின்னிட அங்கோட்டு வரா.
ஒன்று, பழைய ஏற்பாட்டில் உள்ளதான ஒரு ஸ்திரீக்கு இப்படிப்பட்ட விஷயம் தெரிந்திருக்குமானால், இந்த செய்யோதியாளுக்கும் சிந்திக்கியாளுக்கும் தெரியாவிட்டால் பரிதாபத்துக்குரியதான நிலை.
பழைய நியமத்தில் உள்ள ஒரு ஸ்திரீக்கு ஈ காரியத்தை குறித்து வெளிச்சம் உண்டாயிருக்கே. புதிய நியமத்தில் தெய்வசபையில் ஆ காலகட்டத்தில் ஜீவிச்ச
நான் ஒன்னு சாமுவேலில் ஹன்னாலை காண்பிக்க நான் விரும்புகிறேன்.
ஈ சகோதரிமார்க்க இதனை குறித்து வெளிச்சம் இல்லாதிருந்தது பரிதாபகரம். நமக்கு ஒன்னு சாமுவேலில் நின்று ஹன்னாயை குறித்து நமக்கு வாய்க்கும்.
நாம் பழைய உடன்படிக்கையில் உள்ளதான ஒரு ஸ்திரீனிடத்திலிருந்து ஒரு பாடத்தை கற்றுக்கொள்கிறோம்.
பழைய நியம காலகட்டத்தில் உண்டாயிருந்த ஒரு ஸ்திரீயில் நின்றும் நமக்கு ஒரு பாடம் படிக்கவானிட்டு கழியும்.
நாம் இங்கே வாசிக்கிறோம்
ஒன்னு சாமுவேல் நான் வாசிக்கணும்.
அவனுடைய பெயர் எல்கானா என்று நாம் வாசிக்கிறோம். ஒன்றாம் வசனத்தில்
அப்படியே ஒன்றாம் வாக்கியத்தில் எல்கானா
அவனுக்கு ரெண்டு மனைவிகள் என்று வாசிக்கிறோம்.
எல்கானைக்கு இரண்டாம் வாக்கியம், எல்கானைக்கு ரெண்டு பாரியமார் உண்டாயிருந்து,
ஒருவர் அண்ணால்,
ஒருத்திக்கு ஹன்னா,
இன்னொருத்தி பெனினால்,
மற்றவளுக்கு பெனினா.
அண்ணாளுக்கு பிள்ளைகள் இல்லை,
ஹன்னைக்கு மக்கள் இல்ல,
பெனினாளுக்கு 10 பிள்ளைகள் இருந்தார்கள்.
என்னால் பெனினைக்கு 10 மக்கள் உண்டாயிருந்தது.
நாம் கீழே எப்படி நான் வாசிக்கிறோம்,
நம்ம அதிலே தாழே அப்பிரகாரம் வாய்க்கின்றது.
எட்டாம் வசனத்து கீழே வாசிக்கிறோம்,
எட்டாம் வாக்கியத்தின் அவசான பாகம்.
10 குமாரரை பார்க்கல நான் உனக்கு அதிகம் அல்லவா என்றார்.
நான் எனக்கு 10 புத்திரன்மாரேக்கால் நன்னல்லையோ என்று பறஞ்சு.
இவளுக்கு கிட்டத்தட்ட இவள் 10 பிள்ளை பெண்ணால் பெற்று கிட்டத்தட்ட ஒரு 12 வருஷமாவது வைத்துக் கொள்ளலாம் என்று வச்சுக்கலாம்.
நமக்கு ஏதேசம் இங்கே அனுமானிக்காம ஏதேசம் ஒரு 12 வருஷம் எங்கிலும் ஆயிருக்கும். ஒரு 10 மக்களும் பெண்ணாய்க்கு.
இவள் பெண்ணினால் இவ பிள்ளைய 10 பிள்ளைல ஒன்னொன்னு பிறக்க 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 தன்னுடைய அண்ணாலை அவள் சஞ்சலப்படுத்துறதும் விசனப்படுத்துறதும் மனதை நோகடிக்கிறதுமாய் அவள் செய்துகிட்டே இருக்காவ. ஆகாரை போல,
ஆகாரனை போல இங்கே 10 ஒரு வருஷமும் வேண்டும் வேண்டும் 10 மக்கள் இங்கே ஓரோ மக்களும் உண்டாயிக்கொண்டிருக்கும்போ ஹன்னாயை நிந்திக்கையும் ஹன்னாயை குற்றப்படுத்துகையும் செய்து கொண்டு பெனின அப்பிரகாரமான பெனின இருந்தது.
அவள் தன்னுடைய சக்கலத்தியாளாகிய பெனின்னால் மேல் கிட்டத்தட்ட பத்து ஆண்டுகளுக்கு மேலாக தன் இருதயத்துல ஒரு கசப்ப வச்சுக்கிட்டே இருந்தா.
ஈ பெனின்னையோடு ஈ கழிஞ்ஞ பத்து வருஷத்தில் அதிகமாய் அவளுக்கு ஹன்னாய்க்கு ஹிருதயத்தில் ஒரு கைப்பு உண்டாயிருந்தது.
சாப்பிடுறது கிடையாது, இருதயத்தினுடைய கசப்பு,
ஹிருதயத்தில் உள்ள ஈ கைப்பு மூலம் பட்சணம் கழிக்கல.
பிள்ளை இல்லங்கிறது ஒரு பக்கம் இருக்கட்டும்,
குஞ்சுங்க இல்ல என்னுள்ளது அது ஒரு வசத்து அது சரியான.
ஆனால் அவளுடைய பேசின பேச்சு, நிந்தை, அவமானம், அவள் துக்கப்படுத்தின விஷமால் அவளை குறித்து உண்டான அந்த கசப்பை பத்து ஆண்டுகளாய் உள்ளார வளர்த்து வந்தாள்.
தனிக்கு குஞ்சுங்கள் இல்ல என்னுள்ள விஷமம் உண்டாயிருக்க தன்னை பெனின்ன கழிஞ்ஞ பத்து வருஷமாயிட்டு தன்னோடு தன்னை குற்றப்படுத்துகையும் நிந்திக்கையும் புச்சிக்கையும் ஒக்கே செய்யும் ஈ வாக்குகள் தனிக்கு தாங்குவானாய்ட்டு கழியுன்னில்ல.
இந்த கசப்புடனே கூட வருஷந்தோறும் ஆலயத்துக்கு போறான்.
ஈ கைப்புமாயிட்டான ஓரோ வருஷவும் ஆலயத்திலேக்கு போகுது.
ஆண்டவரே எனக்கு புள்ள குடுன்னு கேக்குறா.
அவிட சென்று தெய்வத்தோடு பரையணும், தெய்வமே எனக்கு குஞ்சுங்களே நல்கணே.
ஆண்டவர் என்ன சொல்றாருன்னா,
தெய்வம் எந்தாண பரையணும்,
உன் இருதயத்தில் உள்ள கசப்பை வச்சுக்கிட்டு என்னை நீ ஆசீர்வதிக்க சொல்றேன். நோ, இந்த வருஷம் உனக்கு புள்ள இல்ல போ அப்படின்றார்.
நின் ஹயத்திலே கைப்புமாய்ட்டு நீ நின்னை அனுகிரகிக்கணும் என்டுத்து வரிகையானோ இல்ல நீ திருச்சு போகுக, நினைக்கு ஈ வருஷம் மக்கள் இல்ல.
ஓகே, ரெண்டாவது வருஷம் ஆலயத்துக்கு போறாங்க.
ரெண்டாம் வருஷம் மீண்டும் ஆலயத்திலேக்கு வரும்.
எட்டாம் வருஷம் ஆலயத்துக்கு போறாங்க.
எட்டாம் வருஷமும் ஆலயத்திலேக்கு வரும்.
பத்தாம் வருஷம் ஆலயத்துக்கு போறாங்க.
பத்தாம் வருஷமும் ஆலயத்திலேக்கு போகணும்.
ஞாயிற்றுக்கிழமை ஞாயிற்றுக்கிழமை சபைக்கு போற மாதிரி,
ஒரு ஞாயிற்றுச்சையும் மீட்டிங்கில் போகுது போல.
ஆண்டவட்ட கேக்குறா,
தெய்வத்தோடு சோதிக்கணும்,
ஆண்டவரே எனக்கு பிள்ளைய கொடுங்க,
தெய்வமே எனக்கு குஞ்சுங்களை நல்கணுமே.
ஆண்டவர் சொல்றோம், இருதயத்துல கசப்ப வச்சுக்கிட்டு இருக்க.
தெய்வம் பரையணும், நின் ஹயத்தில் கைப்புண்டல்லோ, நீ ஆதியம் ஆ கைப்பினை நீக்குக.
ஒரு வருஷம் சபை, ஒரு வருஷம் ஆலயத்துக்கு போகும் பொழுது,
என்ன ஒரு வருஷம் அப்பிரகாரம் ஆலயத்திலேக்கு போயப்போ
தன் இருதயத்தில் கண்டிட்டானா,
தன்னுடைய ஹிருதயத்தில் குத்துக்கொண்டு.
அது வழக்கமான சபைக்கு போனதல்ல, அது வழக்கமான காரியம் அல்ல.
அது சாதாரண மீட்டிங்கு போகுது போல, சாதாரண ஞாயிற்றுச்ச போகுது போல உள்ள ஒரு போக்காயிருந்தில்ல.
ஒரு குறிப்பிட்ட வருஷம்,
அது ஒரு பிரத்யேக வருஷம்.
அந்த நாட்களில் உள்ள சபைக்கு போன,
ஆ நாளுகளில் அவள் சபைக்கு போயப்போ
ஒரு காரியத்தை உணர்ந்தாள்.
அப்படே ஆலயத்திலேக்கு சென்றப்போ அவளுடைய ஹிருதயத்தில் அவளுக்கு ஒரு போத்தி உண்டாய்.
நாம் இங்கே வாசிக்கிறோம் பதினைந்தாம் வசனத்தில் அங்க என்ன நடந்ததுன்னு வாசிக்கிறேன்.
பதினஞ்சாம் வாக்கியம் அப்படி எந்தாணு நடந்ததுன்னு வாக்கியம்
கடைசியில நான் வாசிக்கிறோம். பதினைந்தாம் வசனத்தினுடைய லாஸ்ட் பிற்பகுதியை நான் இப்படி வாசிச்சு காண்பிக்க விரும்புகிறேன்.
பதினஞ்சாம் வாக்கியத்தின் அவசான பாகம்,
நான் கர்த்தருடைய சன்னிதியில் என் இருதயத்தில் உள்ள கசப்பை உடைத்து நான் ஊற்றிவிட்டேன்.
யெகோவையுடைய சன்னிதியில் என்ற ஹிருதயம் பகிருகை அத்தையை செய்தது என்னான இவட மலையாளத்தில் நாம் வாய்க்கிறது.
மேலே பத்தாம் வசனத்தில் கூட நாம் வாசிக்கிறோம்.
அப்படி பத்தாம் வாக்கியம், அவள் மனோவியசனத்தோடு யெகோவையோடு பிரார்த்திச்சு வளரே கரஞ்சு என்னவிட வாய்க்கிறது.
மனம் கசந்து மிகவும் அழுது கர்த்தரை நோக்கி அவள் விண்ணப்பம் பண்ணினாள்.
அப்படி பத்தாம் வாக்கியத்தில் வாய்க்கிறது, மனோவியசனத்தோடு யெகோவையோடு பிரார்த்திச்சு வளரே கரஞ்சு.
நான் ரொம்ப வருஷங்களா இந்த வார்த்தைகளை நான் படித்துக்கிட்டு இருக்கும்பொழுது நான் இப்படிதான் நினைச்சேன்.
ஞான அநேக வருஷங்கள் ஈ வாக்கியங்கள் வாயிச்சப்போ ஞான இங்கேயான சிந்திச்சது,
தேவாலயத்துக்கு போனா,
தேவாலயத்திலேக்கு போய்
நீங்க எனக்கு ஒரு பிள்ளைய கொடுங்க ஆண்டவரே,
நீ எனக்கு ஒரு குஞ்சினை நல்கணுமே தெய்வமே,
அந்த பிள்ளைய உமக்கு நான் வந்து உமக்கே நான் அர்ப்பணிச்சிடுறேன், டெடிகேட் பண்ணிடுறேன்.
கர்த்தாவே எனக்கு அங்க குஞ்சினை தந்தால் ஆ குஞ்சினை அங்கேக்கு நான் அர்ப்பணம் செய்யும்.
என்னுடைய இவ்வளவு வருஷமாய் நான் வேதத்தை வாசித்த வகையில் நான் இப்படிதான் வாசேன், ஆண்டவர் ஏன் இந்த பிள்ளைய கொடுத்தாருன்னா நான் டெடிகேட் பண்ணுவேன் சொன்னதுனாலதான் பிள்ளை ரிலீஸ் பண்ணார் அப்படின்னு நான் நினைச்சிட்டு இருந்தேன்.
ஞான இத்தையும் காலம் ஞான் சிந்திச்சு கொண்டிருந்தது, அங்கே தெய்வமே எனக்கு ஒரு குஞ்சினை தந்தால் ஞான் அங்கேக்கு அர்ப்பணம் செய்யும் என்று பண்ணது கொண்டு, அங்கே ஞான் அர்ப்பணம் செய்யும் என்று பண்ணது கொண்டாண குஞ்சினை கொடுத்தது என்னான ஞான் சிந்திச்சு கொண்டிருந்தது.
இப்படிப்பட்ட பிரேயருக்கு வெகு நேரம் ஆகவே ஆகாது.
இங்கே உள்ள பிரார்த்தனைக்கு அதிகம் சமயத்தின் ஆவசியம் இல்ல.
இங்க வாசிக்கிறோம் பன்னிரெண்டாம் வசனத்துல,
இவட பன்னிரெண்டாம் வாக்கியத்தில் நம்ம வாய்க்கணும்,
அவள் கர்த்தருடைய சன்னிதானத்துக்கு போனால்,
அவள் யெகோவாவுடைய சன்னிதியில் பிரார்த்திச்சு கொண்டிருந்த
வெகுநேரம். எப்படி வாசிக்கிறோம் என்றால் வெகுநேரம், அது அஞ்சு நேரம் ஜெபம் நடந்தாலா, அது பத்து மணி நேரம் இருந்துச்சா, அது மூணு மணி நேரம் இருந்துச்சா தெரியல, வெகுநேரம் கர்த்தருடைய சன்னிதியில் அவள் இருந்தாள்.
இவட நம்முடைய மலையாளத்தில் அத்த வியக்தமல்ல, என்னால் இங்கிலீஷிலும் தமிழிலும் ஒக்கே அவட இங்கிலீஷில் இங்கேயான, as she continued praying before the Lord, அவள் தெய்வசன்னிதியில் அங்கே பிரார்த்திச்சு கொண்டே இருந்தப்போ அநேக குறைய சமயம் அவள் தெய்வசன்னிதியில் பிரார்த்திச்சு கொண்டே இருந்தும்
தன் இருதயத்திலே பேசினாள்.
அப்போ தெய்வத்தின் ஆத்மா அவளுடைய ஹிருதயத்தோடு இடபெட்டு,
உதடுகள் அசைந்தது,
அவளுடைய வாய் அதிரம் அணங்கி, பட்சே சப்தம் கேட்குமானில்லாயிருந்து,
அழுதுகிட்டே இருக்கா,
அவள் கண்ணு நீர் ஒழுக்கிக்கொண்டு அவள் தெய்வசன்னிதியில் கரைஞ்சு கொண்டிருக்கிறான்.
அங்க என்ன நடந்துச்சு, அங்க
അവിടെ എന്താണ് സംഭവിച്ചത്?
കർത്താവിന്റെ സന്നിധാനത്തിൽ അങ്ങ് എന്നെ നടന്നത്,
ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിൽ എന്താണ് സംഭവിച്ചത്?
അത് ഇന്നർ ചാമ്പറിൽ, അത് ക്ലോസറ്റിൽ എന്നെ നടന്നത്,
ആ അടച്ചിട്ട മുറിയിൽ ആരും കാണാതെ ദൈവവും ഹന്നായിക്കും ഇടയിൽ എന്താണ് സംഭവിച്ചത്?
ആണ്ടവരെ, 10 വർഷമാ എന്നുടേ സകലത്തെ കുറുത്താണ് ഹൃദയത്തിലെ കസപ്പ് വെച്ചിട്ട് ആണ്ടവരെ.
ദൈവമേ, ഈ കഴിഞ്ഞ 10 വർഷമായി എന്നെ കൂടെ താമസിക്കുന്ന കർത്താവെ, ഈ പെനിനായുമായിട്ട്, പെനിനയോട്, എന്റെ ഹൃദയത്തിൽ കയ്പുമായിട്ടാണല്ലോ ഞാൻ താമസിക്കുന്നത്. ദൈവമേ, എനിക്ക് ഈ കയ്പിൽ നിന്നും ഒരു വിടുതൽ എനിക്ക് വേണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും പെനിന്ന അവളെ കുത്തി നോവിച്ചുകൊണ്ട് സംസാരിച്ച വാക്കുകൾ അവളുടെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്.
പോരാട്ടം,
അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അവളുടെ ഹൃദയത്തിൽ ഒരു പോരാട്ടം നടക്കുകയായിരുന്നു.
ഹൃദയത്തിൽ എന്ത് വായി മുണുമുണുക്കുന്നത്,
അവളുടെ ഹൃദയത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നു. അതിന്റെ അവളുടെ അധരങ്ങളിലൂടെ ചില കാര്യങ്ങളൊക്കെ അവൾ പുറപുറത്തുകൊണ്ടിരിക്കുന്നു.
കടച്ചിൽ ഉടച്ചു കൂത്തിട്ട.
എന്നാൽ കുറെ സമയം അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അവൾ അവളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് പകർന്നു. അവൾ ഉടച്ച് അവളുടെ ഹൃദയത്തെ ഉടച്ച് ദൈവസന്നിധിയിലേക്ക് അവൾ പകർന്നു.
ഇനിമേ പെണ്ണിനാളെ കുറിച്ച് ഞാൻ കസപ്പടേ മാട്ടെ.
ദൈവമേ, ഇനിയും ഇനി മുതൽ ഞാൻ പെണ്ണിനായെ കുറിച്ച് എന്റെ ഹൃദയത്തിലുള്ള കയ്പിനെ ഞാൻ ഉപേക്ഷിച്ചു കളയുന്നു.
അതൊക്കെ എന്നാ പ്രൂഫ്?
അതിന്റെ തെളിവ് എന്താണ്?
പിന്നാളെ വാസിക്കാം.
പിന്നീട് നാം വായിക്കുന്നു
18 വചനത്തിലെ
18 വാക്യം.
അന്ത സ്ത്രീ പുറപ്പെട്ടു പോയി ഭോജനം ചെയ്താൽ അതുക്കപ്പുറം അവൾ ദുഃഖമുഖമായിരിക്കവില്ലേ, അഴവുമില്ല.
സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല,
അഴവുമില്ല,
അവൾക്ക് കരഞ്ഞതുമില്ല എന്ന് നമ്മളോട് വായിക്കുന്നു.
പിള്ള കിടച്ചത് കാഹില്ല,
അവൾക്ക് കുഞ്ഞിനെ കിട്ടിയത് കൊണ്ടല്ല അവളുടെ മുഖം വാടിയില്ല, അവൾ കരഞ്ഞില്ല.
ഇപ്പടി നാം ഇരുന്നിരുന്നാൽ നാം സൊല്ലാം, അവൾ പിള്ള ഗർഭവതി ആയിട്ടാ, ആകെനാല വന്ന് അവ സാപ്പിട്ടാ, അഴുകള, ദുഃഖം, അപ്പടി ഇരുന്നാ ഓക്കെ. അപ്പടിയെല്ലാം ബൈബിൾ ഇല്ല.
നമ്മളെ വേദപുസ്തകം വായിക്കുമ്പോ എന്തുകൊണ്ടാണ് വാടിയ മുഖമായിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഹന്ന ഇപ്പൊ കരച്ചിൽ നിർത്തി അവളുടെ മുഖം ഇനിയും വാടിയതുമില്ല, അവൾ സമാധാനത്തോടെ തിരിച്ചുപോയി? അവൾക്ക് കുഞ്ഞുണ്ടായതുകൊണ്ടാണോ? കുഞ്ഞപ്പോ ഉണ്ടായിട്ടില്ല, ദൈവം അങ്ങനെ ഒരു വാഗ്ദത്തം അപ്പൊ കൊടുത്തിട്ടില്ല. അപ്പൊ കൊടുക്കാതെ തന്നെ ദൈവസന്നിധിയിൽ അവളുടെ ഹൃദയം പകർന്നപ്പോൾ, അവളുടെ ഹൃദയത്തിലെ കയ്പ് നീങ്ങിയപ്പോൾ, ദൈവത്തോട് അവൾക്ക് സമാധാനമുണ്ടായപ്പോൾ, അവളിതാ അവളുടെ മുഖം വാടാതെ സമാധാനത്തോടെ അവൾ കടന്നുപോയി.
ആ പ്രിയമാണോറല്ലേ,
പ്രിയമുള്ളവര്,
ഒരു ഓൾഡ് ടെസ്റ്റമെന്റിലുള്ളതാണ് ഒരു സ്ത്രീക്ക് ഇവളു കാര്യം തിരിഞ്ഞിരുന്നത്.
പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു സ്ത്രീക്ക് ഇത്രയും കാര്യങ്ങൾ അവൾക്ക് വ്യക്തമായിരുന്നു.
തൻ ഹൃദയത്തിനുള്ള കസപ്പ് എടുത്ത് ദൈവനുടെ സമൂഹത്തിൽ ഊറ്റിവിട്ടാൽ,
തന്റെ ഹൃദയത്തിലെ കയ്പ് ദൈവത്തിന്റെ സന്നിധിയിൽ അവൾ പകർന്നു.
ദൈവൻ പാത്തിട്ടേ ഇരുന്നത്,
ദൈവം ഇത് നോക്കിക്കൊണ്ടേയിരുന്നു.
ഇത് ഒവ്വൊരു വർഷം വഴക്കമാ വന്നിട്ട് പോണ വിസിറ്റ് കിടയത്, ഇത് പർപ്പസ്ഫുൾ വിസിറ്റ് പാത്തിട്ടാരുത്.
ദൈവം നോക്കിയപ്പോൾ ഓരോ വർഷവും ഇവിടെ ആലയത്തിലേക്ക് കടന്നു വന്ന്, അങ്ങനെ പതിവ് പോലെ ആലയത്തിലേക്ക് വന്ന ഒരു യാത്രയല്ല ഇത്, അവളുടെ ഹൃദയത്തിൽ മനോനിർണയത്തോടുകൂടി അവൾ ആലയത്തിലേക്ക് വന്ന ഒരു വരവാണ് എന്ന് ദൈവത്തിന് മനസ്സിലായി.
19 വചനത്തിൽ വാസിക്കണം, ഷി വർഷിപ്ഡ് ഗാഡ് അപ്പൊ വാസിക്കണം.
19 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൾ
അധികാലയിൽ എഴുന്ന് കത്രയെ അവൾ പണിന്ന് കൊണ്ടാൽ,
അനന്തരം അവൾ അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ചു, യഹോവയെ ആരാധിച്ചു എന്ന് വായിക്കുന്നു.
മുതൽ നാൾ അന്ന് ഹൃദയത്തിലുള്ള കസപ്പുള്ള പേടിച്ചേ,
ആദ്യത്തെ ദിവസം അവളുടെ ഹൃദയത്തിലെ കയ്പെല്ലാം നീങ്ങിപ്പോയി.
കാളയിൽ ദേവനെ പണിന്നു കൊണ്ടാൽ,
അധികാലത്ത് എഴുന്നേറ്റ് അവൾ ദൈവത്തെ സന്നിധിയിൽ നമസ്കരിച്ചു.
കത്തർ നിനൈത്തരുളിനാർ,
അതിനെ തുടർന്ന് നാം വായിക്കുന്നത്, യഹോവ അവളെ ഓർത്തു.
സിലനാൾ സെൻട്രൽ പിൻപ് അവൾക്കൊരു ഗർഭവതിയാണാൽ,
ഒരാണ്ട് കഴിഞ്ഞ് ഹന്ന ഗർഭം ധരിച്ചു.
പ്രിയമാണവരുള്ളേ,
പ്രിയമുള്ളവരെ,
അന്റെ ടാപ്പ് തുറന്നു വിട്ടാർ ആണ്ടവർ.
ദൈവം ആ ടാപ്പ് തുറന്നു വിട്ടു.
അന്റെ ബ്ലോക്ക് ഇരുന്നിച്ചുള്ളരെ,
ടാപ്പ് തുറന്നെങ്കിലും വെള്ളം വരുന്നില്ല,
ടാപ്പ്
കുഴലിനുള്ളിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു.
ഒരു സാമ്പിൾ ഇല്ല, വരച്ച പൊതപൊതൻ കൊട്ടിയിട്ടേരുത്.
എന്നാൽ ഇപ്പോ
ഒരു ഇഷ്യൂ ഇല്ല. അതുക്കപ്പുറം എത്ര ഇഷ്യൂ എന്നാൽ 21 വചനത്തിൽ വാസിക്കണം. 2:21,
2:21
2:21
വായിക്കുന്നത്, യഹോവ അന്യെ കടാക്ഷിച്ചു, അവൾ ഗർഭം ധരിച്ചു, 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു.
ഇതെല്ലാം എങ്കിച്ച്,
3 പുത്രന്മാരും 2 പുത്രിമാരും. അപ്പൊ ടാപ്പിലുള്ള ആ പ്രശ്നം അങ്ങ് മാറിയപ്പോ ഇതാ ഈ വെള്ളം, ഇങ്ങനെ മലവെള്ളം പോലെ വെള്ളം അങ്ങ് പാഞ്ഞുകൊണ്ടിരിക്കുന്നു.
അതുപോലെ റിലീസ് ആയിട്ടേ ഇരിക്ക,
വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇതാ ശാമുവേൽ,
അടുത്ത മൂന്ന്
അടുത്ത രണ്ട്
ഇവിടുന്ന് ദൈവനുടെ ആശീർവാദം കിട്ടും. ഒന്ന് കേട്ടാൽ ദൈവം ഒന്ന് കൊടുക്കുന്നവരല്ലേ,
ഒന്ന് കേട്ടാൽ ഒന്ന് നൽകുന്നവനല്ല ദൈവം.
ദൈവനുടെ അളന്ന് കൊടുക്കുന്നവരല്ലേ
ദൈവം, ഇങ്ങനെ അളന്ന് കൊടുക്കുന്ന ആളെ.
അമ്മയ്ക്ക് കുളിക്ക് സരിത്ത് വിളുമ്പടിക്ക് പൊതപൊതൻ 6 ബോധം വരിച്ച
ദൈവം,
ഇങ്ങനെ അളന്ന് തൂക്കിയല്ല ദൈവം കൊടുക്കുന്നത്, നിറഞ്ഞ് കവിഞ്ഞ് ഉള്ള അനുഗ്രഹം ദൈവം നൽകുന്നു.
അവൾ ബുദ്ധിശാലിയായിരുന്നാൽ
ഹന്ന അവൾക്ക് ബുദ്ധിയുള്ള സ്ത്രീ ആയിരുന്നു.
ഏൻ പുള്ളിയെ ഞാൻ ഒപ്പുകൊടുക്കറങ്ങുന്നതെല്ലാം ഒരു പൊക്കാർക്കട്ടോ,
എന്റെ കുഞ്ഞിനെ ഞാൻ ദൈവത്തിന് അർപ്പണം ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒരു വശത്തിരിക്കട്ടെ.
കർത്തരുടെ സന്നിധാനത്തിൽ അവൾ എടുത്ത നിരതിയിലുള്ള കസപ്പെ ഉടൈത്ത് ഊറ്റിനാൽ.
എന്നാൽ അതിനെക്കാട്ടിലും അധികമായി നമ്മെ വെല്ലുവിളിക്കേണ്ട കാര്യം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് തന്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ തനിക്കുണ്ടായിരുന്ന തടസ്സത്തെ, തന്റെ കയ്പിനെ അവൾ ഹൃദയം പകർന്നതിനെ നീക്കിക്കളഞ്ഞു.
പഴയ ഉടൻപിടിക്കയിലെ ഒരു സ്ത്രീ ഇപ്പോൾ ബുദ്ധിശാലിത്തനമായി 10 ആണ്ടുകൾക്ക് മേലാകെ ഇരുന്ന് ഒരു കാര്യത്തെ കറ്റുകൊണ്ടാൽ,
10 വർഷമായി തന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഈ പ്രശ്നത്തെ പഴയ നിയമത്തിലുള്ള ഒരു സ്ത്രീ ദൈവസന്നിധിയിലേക്ക് ചെന്ന് അവളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ അവൾക്ക് വിവേകമുണ്ടായിരുന്നെങ്കിൽ
ഏയോധിയാൾക്കും സിന്ധിക്കയാൾക്കും ഇന്ത ചിന്തയില്ലേ.
എന്നാൽ യുവോദിയയ്ക്കും സന്ധുക്കയ്ക്കും ഈ ഒരു ചിന്ത ഇല്ലായിരുന്നു.
അവരുടെ ദീപം എരിഞ്ഞുകൊണ്ടുതാണ്ടിരുന്നത്,
അവരുടെ വിളക്ക് കത്തിക്കൊണ്ടിരുന്നു.
എന്നാൽ പാത്രത്തിൽ എണ്ണയില്ലേ പ്രിയമാണ്.
എന്നാൽ അവരുടെ പാത്രത്തിൽ എണ്ണ ഇല്ലായിരുന്നു.
ശീഘ്രമായി അവർ ബുദ്ധിയില്ലാതെയുള്ളതായി പോടുവാർക്കും സൊട്ട് പൗൽ എച്ചരിത്താർ.
പൗലോസ് അവരെ അവർക്ക് രണ്ടുപേർക്കും മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങൾ ഈ കാര്യത്തിൽ ജാഗ്രതയില്ലാത്തവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിളക്ക് കെട്ടുപോകും.
ഞാൻ
അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ.
എന്നുടേ തിരുച്ചബയിലെ 2 കുടുംബങ്ങളെ ഞാൻ അറിവേൻ.
ഞാൻ ഉള്ള ഞങ്ങളുടെ ദൈവസഭയിൽ എനിക്ക് 2 കുടുംബങ്ങളെ അറിയാം.
അവരും ഏയോധ്യ സിന്ധ്യാവൾ ഇപ്പോളെ
അവര് രണ്ടുപേരും ഈ യവതി കെയും സന്ധുക്കയും പോലെയാണ്.
അവരുടെ പ്രശ്നം 1 കൊരിന്ത്യർ 6 അധികാരത്തിൽ ചൊല്ലപ്പെട്ടതുപോലെ ഇന്ന് ഭൂമിക്കുരിയ വഴക്കുകൾ.
1 കൊരിന്ത്യർ 6 അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്യോന്യം വഴക്കടിക്കുന്നവരാണ് അവർ.
എല്ലാം ഇന്ത് പ്രോപ്പർട്ടി ഇഷ്യൂ, ലാൻഡ് ഇഷ്യൂ,
ഈ ഭൂമിയിലുള്ള സമ്പത്ത്, വസ്തുവകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ.
അവരുടെ നാമങ്ങൾ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കരുത്.
അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.
അവരുടെ ദീപട്ടികൾ എരിഞ്ഞുകൊണ്ടിരിക്കരുത്.
അവരുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു.
ആണാൽ രണ്ടുപേർക്ക് ലാൻഡ് ഇഷ്യൂ ഇർക്ക്.
എന്നാൽ രണ്ടുപേരുടെയും ഇടയിൽ അവർക്ക് ഈ വസ്തു തർക്കമുണ്ട്.
നല്ല വേള കൊരിന്ത്യ സഭയിൽ അവർ വന്ന് കോർട്ട് ഉലക കോർട്ടുക്ക് പോണാങ്ക.
കൊരിന്ത്യ സഭയിൽ അവര് ഈ പ്രശ്നവുമായിട്ട് ഈ ലോകത്തിലെ കോടതിയിൽ പോയി.
ആണാൽ ഇവർ ബുദ്ധിശാലിത്തനമായി വെളിയിൽ പോകാതെ പിടിക്ക് തിരിച്ചവിലേ വന്നിട്ടാണ്.
എന്നാൽ ഇവർക്ക് കുറച്ചുകൂടെ എങ്കിലും ഒരു അല്പമെങ്കിലും വിവേകം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏതായാലും കോടതിയിലേക്ക് പോകാതെ ദൈവസഭയിൽ ഇവരുടെ പ്രശ്നവുമായിട്ട് വന്നു.
കടച്ചതിന്റെ കാര്യത്തിനാണ് കാണിക്കാൻ വരുമ്പോൾ
എസെക്കിയേൽ 47 അധികാരം.
നമുക്ക് അനേക സൂറുകളിൽ പകമയും കസപ്പും ഇന്ന് ഭൂമിയുടെ പൊരുളാസി നിമിത്തമായി, ഇന്ന് അക്രമത്തിന് നിമിത്തമായി നമ്മുടെ അൻപ് തണിന്തു പോകരുത്.
ഈ ഭൂമിയിലുള്ള വസ്തുവകളോടുള്ള നമ്മുടെ മമത നിമിത്തം നമ്മുടെ സ്നേഹം പലപ്പോഴും തണുത്തു പോകാനുള്ള സാധ്യതയുണ്ട്.
എന്നെണ്ണമോ കാര്യങ്ങൾ, അക്രമം മികുതി ആവുന്നതിന് എവ്വളോ റീസൺസ് ഇരിക്ക്.
പാപം നമ്മുടെ ഹൃദയത്തിൽ പെരുകുവാൻ, അതിക്രമം നമ്മുടെ ഹൃദയത്തിൽ പെരുകുവാൻ പല പല കാരണങ്ങളുമുണ്ട്.
അങ്ങനെ മാസിക്രം 3 അവസരത്തിൽ
അവിടെ 3 വാക്യത്തിൽ നാം വായിക്കുന്നു,
ദേവൻ കടക്ക പണിനാർ 1000 മുഴം അളന്ന് കടക്ക പണിനാർ അത് കണുക്കാൽ അളവ് എന്ന് വാസിക്രം.
അവിടെ നാം വായിക്കുന്നു 1000 മുഴം, 3 വാക്യം, 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം നരിയാണിയോളമായി.
ഇന്നും ഒരു 1000 മുഴം അളന്ന് കടക്ക പണിനാർ അത് മുഴങ്കാൽ അളവ്.
പിന്നെയും 1000 മുഴം അളന്നു വെള്ളം അരയോളമായി.
ഇന്നും 1000 മുഴം അത് ഇടുപ്പളവ്.
പിന്നെയും 1000 മുഴം മുട്ടോളം. അതിനുശേഷം വീണ്ടും 1000 മുഴം അപ്പോൾ വെള്ളം അരയോളമായി.
ഇന്നൊണ്ടി ചേർത്തുകൊള്ളും, ഇന്നും ഒരു 1000 മുഴം കടക്കപ്പണി കഴുത്തളവ് എന്ന് കൂടെ നാം വൈത്തുകൊള്ളും.
നമുക്ക് വീണ്ടും ഇങ്ങനെ പറയാം, വീണ്ടും ഒരു 1000 മുഴം കഴുത്തളവ് വരെയായി.
അതർക്ക് പിറകു ഒരു 1000 മുഴം കടക്ക പണിനാർ അത് കടക്കക്കൂടാതെ നദി അത് നീച്ചാലം എന്ന് വാസിക്കണം.
അതിനെ തുടർന്ന് നാം വായിക്കുന്നത് വീണ്ടും 1000 മുഴം അത് കടക്കുവാൻ കഴിയാത്ത ഒരു നദിയായി തീർന്നു.
என்னுடைய வீட்டுக்கு பின்னாலே ஒரு பெரிய ரிவர், 1 கிலோமீட்டருக்கு உண்டான, 1 கிலோமீட்டர் வீட்டுக்கு உண்டான ஒரு ரிவர் என் வீட்டு பின்னாலே தான்
இருக்கு. எங்க வீட்டின் புறகில் 1 கிலோமீட்டர் வீதி உள்ள ஒரு நதி உண்டு.
அது தண்ணி சமயங்களில் கர புரண்டு போகும்.
சில சமயங்களில் ஆ நதி கர கவிஞ்சு ஒழுகும்.
சில சமயங்களில் ஆத்துல தண்ணி இல்லாத இருக்கும் பொழுது இந்த லெவல் சொல்லப்பட்டிருக்கிற லெவல் எல்லாம் இருக்கும் அதுல.
ചില സമയങ്ങളിൽ ആ നദിയിൽ വെള്ളം കുറഞ്ഞിരിക്കുമ്പോൾ നാം ഇവിടെ വായിച്ച ആ അളവിലൊക്കെ അവിടെ വെള്ളം പല അളവിൽ ഉണ്ടാകാറുണ്ട്.
இப்போ இங்கிருந்து இங்க போறேன்னு வச்சுங்க, இங்க இதுதான் ஒரு 6 வித்துன்னு வச்சுங்க, 6 வித்துன்னு வச்சுங்க.
6 2 சுவர்களுக்கிடையில் இத்தையுமான 6 வீதி என்று சிந்திக்க.
நான் இக்கரையிலிருந்து அக்கறைக்கு போகணும்.
எனக்கு இக்கரையிலிருந்து அக்கறையிலேக்கு போகணும்.
ஒரு 1000 முழம் நடந்து வரேன்.
ഞാൻ 1000 മുഴം നടന്നു വരികയാണ്.
എന്നുടേ കണക്കാൽ അളവുകാർക്ക്
ഇപ്പൊ എന്റെ കണങ്കാല അളവിൽ മാത്രമേ വെള്ളമുള്ളൂ.
ഇന്ന ഒരു 1000 മുഴം ദേവൻ ഞാൻ നടത്തിട്ട് പറ
വീണ്ടും 1000 മുഴം ഞാൻ നടക്കുന്നു.
മിനിസ്ട്രിക്കാക ഇതുമാതിരി കടന്ന അടുത്ത സൈഡ്ക്ക് മിനിസ്ട്രിക്കാ പോകേണ്ടതായിരുന്നു.
എനിക്ക് ഈ നദി കടന്ന് മിനിസ്ട്രിക്കായിട്ട് മറ്റു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്.
കണക്കാല അളവ് തന്നിരിക്കോ
ആദ്യം നരിയാണിയോളം വെള്ളം
അതിലേ പോയിട്ടേ ഇപ്പോ
അതിലേ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്.
മുഴങ്കാൽ അളവ് വരും
പിന്നെ മുട്ടോളമായി
അപ്പൊ ഇന്ന കൊഞ്ചം ഇറങ്ങുവോ
വീണ്ടും ഞാൻ കുറച്ചുകൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങി.
ഒരു ഇടുപ്പളവ് വരും
അരയോളമായി
അപ്പൊ ഇന്ന കൊഞ്ചം അളവ് വരും
അപ്പൊ കുറച്ചുകൂടെ വെള്ളം പൊങ്ങി
അളവ് കുറവ്
കഴുത്ത് വരെ.
അപ്പൊ നിങ്ങളുടെ ഡ്രസ് പോക്കുവരത്തെല്ലാം വേറെ മാതിരി തലയിലെ വെച്ച് കട്ടിയിട്ട് ഇതുമേലെ അവിടെ കടന്ന സമയത്തിൽ കടന്നു പോകും.
അപ്പം ഞങ്ങളുടെ ആ നദിയിൽ ചില സമയത്ത് അപ്രകാരം വെള്ളം വരുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഞങ്ങളുടെ ഡ്രസ്സും ഒക്കെ ധരിക്കുവാനുള്ള വസ്ത്രങ്ങളും ഒക്കെ തലയിൽ വെച്ച് അങ്ങനെ നനയാതെയാണ് പോകാറുള്ളത്.
ആണോ ചില സമയങ്ങളിൽ ഇത് താണ്ടി പോകുമ്പോഴും എന്നാവോ അപ്പടിന്നാ ഇത് കൂടെ വന്നിടും ലെവൽ.
എന്നാൽ ചില സമയങ്ങളിൽ നാം മുങ്ങുമാറ് കഴുത്തിലും പൊങ്ങി തലയോളം തല മുങ്ങുന്ന രീതിയിൽ വെള്ളം പൊങ്ങും.
അപ്പൊ എന്നെ നടക്കുമെന്നാൽ
ആ സമയത്ത് എന്താണ് സംഭവിക്കുക?
നല്ല ഗൗണിങ്
ശ്രദ്ധിക്കുക.
കഴുത്തിന്റെ
ലെവൽ വരെ
എന്നുടേ കാലുകൾ ഇന്ത ഭൂമിയിൽ നിന്നും
കഴുത്തിന്റെ അളവ് വരെ എന്റെ കാല് നിലത്തെ തൊട്ടുകൊണ്ടിരിക്കും. ഭൂമിയിലായിരിക്കും
തൊട്ടുകിട്ടാണ്
അവിടെ ഭൂമിയിൽ അവിടെ ചവിട്ടിക്കൊണ്ടിരിക്കും.
എനിക്കും ഭൂമിക്ക് ഒരു ടച്ച് ഇരുന്നിട്ടാർക്കും
എനിക്കും ഭൂമിക്കും അപ്പോഴൊരു തുടർവുണ്ടാവും ഒരു ടച്ച് ഉണ്ടാവും.
ഇപ്പൊ ഇന്ത ലെവലിൽ പോയിടിച്ച അപ്പടിന
എന്നാൽ എന്റെ തലയ്ക്കും മുകളിൽ വെള്ളം പോയാൽ എനിക്ക് അപ്പൊ പിന്നെ ഭൂമിയിൽ ചവിട്ടി നദിയുടെ തറയിൽ ചവിട്ടി എനിക്ക് നിൽക്കാനായിട്ട് പറ്റുകയില്ല.
ഉടനെ
ഞാൻ നീന്താനായിട്ട് തുടങ്ങും.
എനക്കും ഭൂമിക്കും ടച്ച് കിടയാതിപ്പ
ഇപ്പോ ഞാൻ നീന്താനായിട്ട് തുടങ്ങുമ്പോൾ എനിക്കും ഭൂമിക്കും തമ്മിൽ തുടർവില്ല.
ആവിയാണോ എന്നെ ഞാൻ ഡയറക്ഷൻ നടപ്പേ ഇപ്പി പോവാൻ നടപ്പേ ഞാൻ നീന്തറപ്പ ഇപ്പി പോകേണ്ട തള്ളിയിട്ട് പോയി എങ്കയോ പോയി കരയേറുന്നു.
ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് പോകണമെന്ന് ചിന്തിക്കും പക്ഷെ ഞാൻ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് വരും. ഒഴുക്ക് വരുമ്പോ ഞാൻ എത്തുന്നത് കരയുടെ മറ്റൊരു ദിശയിലായിരിക്കും.
ഞാൻ നടന്നു പോകുമ്പോൾ ഇന്തളവുക്കൊരു ഡയറക്ഷൻ ഇങ്ങനെ കിളമ്പുവേ നേരെ പോയി അങ്ങ് കയറിടുവേ.
ഞാൻ എന്റെ ഭൂമിയിൽ എന്റെ കാൽ ഉറപ്പിച്ച് ഞാൻ നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ തുടങ്ങിയാൽ നേരെ ഞാൻ അവിടെ എത്തും.
ഒരു പാതി ആറ് കടന്ന് പാതി അളവ് നീച്ചൽ അടിക്കുന്ന ഞാൻ അന്ത ഡയറക്ഷനിലാം പേര മുടിയാതെ അത് എന്നെ കൊണ്ടുപോകും അത് എങ്കയോ പോയി ഞാൻ ഏരിടുവേ.
എന്നാൽ ഞാൻ പകുതി ആറിലെത്തി അതിനെ തുടർന്ന് ഞാൻ നീന്തുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ അങ്ങനെയല്ല അവിടെ എനിക്ക് എത്താൻ പറ്റുകയില്ല. വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഞാൻ പല ചില വശങ്ങളിലൂടെ പോയി ഒരു സ്ഥലത്ത് ഞാൻ ചെന്ന് കയറും.
ഒരു ബ്രദർ കണക്കാൽ അളവ്
ഒരു സഹോദരൻ അവൻ കണക്കാൽ അളവ് അവന് നരിയോളം ആണ് നരിയാണിയോളം വെള്ളം. പരിശുദ്ധാത്മാവുണ്ടോ?
ആ ഇരുക്ക് കണക്കാൽ അളവുക്ക് ഇരുക്ക്.
എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ട് അത് നരിയാണിയോളം.
ഉണക്ക് പരിശുദ്ധാവ് ഇരുക്കാ?
നിനക്ക് പരിശുദ്ധാത്മാവുണ്ടോ?
ആ ഒന്നവിടെ എനിക്ക് അധികം ഇരുക്ക് ഇരുപ്പളവ് ഇരുക്ക്.
ആ നിന്നെക്കാട്ടിലും കൂടുതൽ എനിക്കുണ്ട് എനിക്ക് അരയോളം ഉണ്ട്.
അതിനാണ് ഇരുന്ന് പുണ്യ എന്നാ രണ്ടുപേർ ഭൂമി നേരെയാക്കിയെ.
അതുകൊണ്ട് എന്താ സഹോദര പ്രയോജനം? രണ്ടുപേരുടെയും കാല് ഭൂമിയിൽ തന്നെയല്ലേ?
ഭൂമിക്കാ പോരാടിയിട്ടിരിക്കേ.
നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഭൂമിക്ക് വേണ്ടിയാണല്ലോ ഈ വഴക്കുണ്ടാക്കുന്നത്.
ഏൻ നഷ്ടത്തെ സഹിച്ചുകൊള്ളക്കൂടാതെ?
എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ നഷ്ടം സഹിച്ചുകൂടാ?
ഏൻ പൊറത്തുകൊള്ളക്കൂടാതെ?
എന്തുകൊണ്ട് നിങ്ങൾക്ക് വിട്ടുകൊടുത്തുകൂടാ?
വിട്ടിട്ട് പോ.
എന്തുകൊണ്ട് നിങ്ങൾക്ക് വിട്ട് പോയിക്കൂടാ?
ഞാൻ ഭൂമിയിൽ മേലെ വന്നിട്ടാണ്.
ഞാൻ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞു.
നിറവാൻ അഭിഷേകം,
നിറവുള്ള അഭിഷേകം, നിറഞ്ഞ അഭിഷേകം.
കടക്കൂടാതെ നദി അളവിൽക്ക് കഴുത്ത് മൂളുകൊരു അളവുക്ക് നീന്തക്കൂടിയ അളവുക്കാണ് അഭിഷേകം നമ്മുടെ അടുത്ത് ഇരിക്കുമ്പോഴത്.
നമുക്ക് കഴുത്ത് മൂടുന്ന തരത്തിൽ, നമ്മുടെ തല മൂടുന്ന തരത്തിൽ, കടക്കുവാൻ കഴിയാത്ത വണ്ണം നീന്തു മാത്രം കടക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ
അന്ത വല്ലമ ഇരിക്കും പക്ഷത്തിൽ പ്രിയമാണവരുടെ
ആ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ
പൊരുളാശ കാര്യമേ ഇല്ല.
അപ്പോൾ നമുക്ക് ഈ വസ്തുവിന്മേൽ പൊരുളിന്മേലുള്ള ആഗ്രഹം അവിടെ ഒന്നുമില്ല.
ഭൂമി നമുക്ക് ഒരുപോലെ നമുക്ക് ഈർപ്പ് ഇരിക്കവേ ഇരിക്കാതെ
അവിടെ നാം ഭൂമി നമ്മെ താഴോട്ട് വലിക്കുകയില്ല.
പണം കാശ് ആസ്തി സ്വത്ത് പോരാട്ടം നമുക്കില്ല.
പണം കാശ് സ്വത്ത് സമ്പത്ത് ഇതിനോടുള്ള താല്പര്യം നമുക്ക് നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നു.
ഞാൻ ആർമേലും കസപ്പ് വെച്ചു വേണ്ട ആവശ്യമില്ല.
ഞാൻ ആരോടും കയ്പ് വെക്കേണ്ട ആവശ്യമില്ല.
ആർമേലും എനിക്ക് പുറമെ വേണ്ടിയതില്ല.
ആരോടും എനിക്ക് അസൂയപ്പെടേണ്ട ആവശ്യമില്ല.
എന്നെ നിന്ദിച്ചിട്ടാങ്ങ എന്നെ കസന്നിട്ടാങ്ങ അപ്പൊ മേലെ പകിഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല.
എന്നെ നിന്ദിച്ചു എന്നെ പകച്ചു എന്ന് പറഞ്ഞ ആളുകളോട് നാം പരിഭവിക്കേണ്ട ആവശ്യമില്ല.
ആ പ്രിയമാണുകളുടെ കടച്ചി നാട്കൾ
പ്രിയമുള്ളവരെ ഇത് അവസാന നാളുകൾ
ഇടറി പോകുന്നതാണ് കാലം.
ഇത് ആളുകൾ ഇടറിപ്പോകുന്ന മുറിപ്പെട്ടു പോകുന്ന കാലം.
അക്രമം മിഹുതിയാവുന്നതാണ് കാലം.
അതിക്രമം പെരുകുന്ന കാലം.
ദേവരുടെ സന്നിധാനത്തിൽ പോയി അവൾ സൊന്നാൽ ഡീലറിന്റെ പോയി നീ വാങ്ങിക്കാൻ സൊന്ന
ദൈവത്തിന്റെ
Dealers, go to the dealers.
അവിടെ നാം വായിക്കുന്നത് കന്യകമാരോട് പറയുന്നത് നിനക്ക് എണ്ണ വേണമെങ്കിൽ നീ വ്യാപാരികളോട് വിൽക്കുന്നവരോട് പോയി നീ വാങ്ങിക്കൊള്ളുക എന്നാണ് നാം വായിക്കുന്നത്.
പഴയ ഉടൻപിടിക്കയുടെ സ്ത്രീ ആയി അണ്ണാൽ ഡീലർക്ക് പോയി കണക്ട് പണ്ട്.
പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ഹന്ന എന്ന പറയുന്ന സ്ത്രീ അവൾ വിൽക്കുന്ന ഇടത്തേക്ക് പോയി അവൾക്ക് യഥാർത്ഥത്തിലുള്ള എണ്ണ അവൾ ശേഖരിച്ച് അവൾ മടങ്ങി വന്നു.
ഏയോധിയാൾക്കും ചിന്തിക്കയാൾക്ക് തെരിയാത് ദുരദൃഷ്ടമായ കാര്യം.
യോധ്യയ്ക്കും സന്ധ്യയ്ക്കും മനസ്സിലാകാഞ്ഞ കാര്യം ഹന്നായിക്ക് മനസ്സിലായി. അവൾ അത് പ്രാപിച്ചത് തിരികെ വന്നു.
അമ്പ്രിയമാണവരുടെ നാം അവരുടെ സമൂഹത്തിലേക്ക് പോകും. ആണ്ടവരെ എനിക്ക് കണക്കാൽ പറ്റാതെ ആണ്ടവരെ
നാം ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നാം കടന്നുപോയി. ദൈവത്തിൽ നിന്നും ഈ എണ്ണ നാം ശേഖരിക്കേണ്ടിയിരിക്കുന്നു.
കഴുത്തളവ് കൂടെ എനിക്ക് പറ്റാതെ ആണ്ടവരെ
കർത്താവ് എനിക്ക് കഴുത്തോളം ഉള്ള അളവ് പോരാ.
എനിക്ക് നീച്ചാള അളവിൽക്ക് എനിക്ക് നിരപ്പ് കാണ്ടവരെ
ദൈവമേ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിലേക്ക് ആത്മാവിന്റെ ഒരു പുതിയ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ.
നാം അൻപിലെ നിലത്തിരിപ്പോ
നാം സ്നേഹത്തിൽ നിലച്ചിരിക്കാം.
ആമേൻ
ആമേൻ.